Lord said that He was going to have a pure offering in every part of the world. We saw a little bit of what that means. And the Lord wants to see that in a local church. Very, very few people have a vision of building a local church as the body of Christ.
Because
it's very difficult.
It's like
building a family. You know, it's not easy to build a family. I had only 4 children. It wasn't easy to bring them up.
എനിക്ക് 4 കുഞ്ഞുങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ അവരെ വളർത്തിക്കൊണ്ടുവരുന്നത് വളരെ എളുപ്പമായ ഒരു കാര്യമായിരുന്നില്ല.
It was easier for me to run a ship with 100 people than to bring up 4 children as a family.
ഒരു 100 പേരുമായിട്ട് നാവികസേനയിലെ കപ്പലിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്നതിനേക്കാൾ ബുദ്ധിമുട്ടായിരുന്നു 4 ആൺകുഞ്ഞുങ്ങളെ വളർത്തുക എന്നുള്ളൊരു കാര്യം.
It's much easier to run a Christian organization than to build a local church as a body of Christ.
ക്രിസ്തീയ പ്രസ്ഥാനം കൊണ്ട് നടക്കുന്നതിലും വളരെ വിഷമമുള്ള ഒരു കാര്യമാണ് ഒരു കുടുംബം എന്നുള്ള നിലയിൽ ദൈവസഭ സ്ഥലസഭകൾ പണിയുക.
A lot of churches are actually just organizations.
പല സ്ഥലം സഭകളും ഒരു പ്രസ്ഥാനം പോലെയാണ്.
There's one manager on top who calls himself a pastor and runs the show.
പാസ്റ്റർ എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന ഒരു മാനേജർ എന്നുള്ള നിലയിലുള്ള ഒരു വ്യക്തി അദ്ദേഹം എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നു.
But a family is not like that.
എന്നാൽ ഒരു കുടുംബം ആ വിധത്തിലല്ല.
Paul once said in 1 Corinthians chapter 4
എന്ന കൊരിന്ത്യർ 4 അധ്യായത്തിൽ പൗലോസ് ഇപ്രകാരം പറയുന്നുണ്ട്.
1 Corinthians 4 he says
ഒന്നുകൊരിന്ത്യർ 4 അധ്യായത്തിൽ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്.
Verse 14
പതിനാലാമത്തെ വാക്യം.
See, there were a lot of things wrong in the Corinthian.
കൊരിന്ത്യ സഭയിൽ പല മോശമായ കാര്യങ്ങളും നടമാടിയിരുന്ന ഒരു കാലമായിരുന്നത്.
He points out those errors to them.
അങ്ങനെയുള്ള കുഴപ്പങ്ങളും മോശമായ കാര്യങ്ങളെ കുറിച്ചും അവൻ അവിടെ പ്രതിപാദിക്കുന്നുണ്ട് ആദ്യ ഭാഗത്ത്.
It's necessary to point out errors in our children.
നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുക എന്ന് പറയുന്നത് ആവശ്യമാണ്.
But there are 2 ways we can do it.
എന്നാൽ അത് രണ്ട് വിധത്തിൽ നമുക്ക് ചെയ്യുക സാധ്യമാണ്.
One is you can shame them.
അവരെ നാണിപ്പിച്ചുകൊണ്ട് ചെയ്യാം.
Or you can help them.
അല്ലെങ്കിൽ അവരെ സഹായിക്കുന്ന തരത്തിൽ.
He says in verse 14, I'm not writing these things to shame you, but to admonish you as my beloved children.
നിങ്ങളെ നാണിപ്പിക്കാനല്ല, എന്റെ പ്രിയ മക്കളോട് എന്ന പോലെ ബുദ്ധി പറഞ്ഞുകൊണ്ട് എഴുതുന്നു.
Because you can have 10,000 teachers, but you don't have many fathers.
നിങ്ങൾ ക്രിസ്തുവിൽ 10,000 ഗുരുക്കന്മാർ ഉണ്ടെങ്കിലും പിതാക്കന്മാർ ഏറെ ഇല്ല.
What is he saying?
എന്താണ് പൗലോസോട് പറയുന്നത്?
That in his days,
അവന്റെ കാലഘട്ടത്തിൽ,
we think first century Christianity was absolutely pure Christianity.
നമ്മൾ വിശ്വസിക്കുന്നത് കണ്ട ഒന്നാം ആദ്യ നൂറ്റാണ്ടിലെ വിശ്വാസികളായിരുന്ന ഏറ്റവും വിശുദ്ധരായിട്ടുള്ളവർ എന്നാണ്.
That's not true.
അത് സത്യമല്ല.
We had pure Christianity up to Acts chapter 5.
അപ്പോസ്തല പ്രവൃത്തി 5 അധ്യായം വരെ നിർമ്മലമായ ഒരു ക്രിസ്തീയ ജീവിതം
ഉണ്ടായിരുന്നു.
അതിനുശേഷം അത് മലിനമായി.
By the time you come to Revelation chapter 2 and chapter 3, it's really corrupt.
വെളിപ്പാട് പുസ്തകം 2-3 അധ്യായത്തിലേക്ക് വരുമ്പോൾ അത് തികച്ചും മലിനമായ
അവസ്ഥയിലായിരുന്നു.
അതിലെ 5 സഭയുടെ മൂപ്പന്മാരുടെ അവസ്ഥ നിങ്ങൾ നോക്കുക.
Paul looks at all the Christian preachers and leaders and elders in his day.
പൗലോസ് ആ സമയത്തുണ്ടായിരുന്ന ക്രിസ്തീയ വിഭാഗത്തിന്റെ നേതാക്കന്മാരോടും മൂപ്പന്മാരോടും പാസ്റ്റർമാരെ നോക്കി ഇങ്ങനെ പറയുന്നു.
He is not comparing himself with the leaders of the Roman religion or the Greek religion.
റോമാന മതത്തോടോ ഗ്രീക്ക് മതത്തിനോടുള്ളവരോടുള്ള വാർത്തയായിട്ടല്ല പൗലോസ് പറയുന്നത്.
ക്രിസ്ത്യൻ ലീഡേഴ്സ്,
അത് ക്രിസ്ത്യാനികളുടെ തലവന്മാരോട് മൂപ്പന്മാരോടാണ് അവൻ പറയുന്നത്.
എൽഡേഴ്സ്,
മൂപ്പന്മാരോടാണ്.
എന്നിട്ട് കൊരിന്ത്യ സഭയോടാണ്.
അതിൽ നിങ്ങൾക്ക് 10,000 ഗുരുക്കന്മാരുണ്ടായിരിക്കാം, എന്നാൽ പിതാവിന്റെ ഹൃദയമുള്ളവൻ ഒരുവൻ
മാത്രമേ.
അതേ കാര്യം തന്നെയാണ് ഞാൻ ഇന്നും കാണുന്നത്.
ടീച്ചേഴ്സ് ബിൽഡ് ക്ലാസസ് ആൻഡ് സ്കൂൾസ്.
ഗുരുക്കന്മാർ സ്കൂളുകളും ക്ലാസ് മുറികളും ഉണ്ടാക്കുന്നു.
ഫാദേഴ്സ് ബിൽഡ് ഫാമിലി.
പിതാക്കന്മാർ ഭവനം പണിയുന്നു, കുടുംബങ്ങളെ പണിയുന്നു.
A teacher can't build a family, he can only build a school.
ഒരു ഗുരുവിന്, ഒരു അധ്യാപകന് ക്ലാസ് നടത്തുക മാത്രമേ സാധ്യമുള്ളൂ, അവനൊരു ഭവനം പണിയുക സാധ്യമല്ല.
It may be a good school, but it's a school.
അത് നല്ലൊരു സ്കൂളായിരിക്കാം, നല്ലൊരു പാഠശാലയായിരിക്കാം, എന്നാൽ അതൊരു പാഠശാലയാണ്.
There are more children in a school than in a family.
തികച്ചും ധാരാളം കുട്ടികളുള്ളത് സ്കൂളുകളിലാണ്, കുടുംബങ്ങൾ വീടുകളിലുള്ളതിനേക്കാൾ.
A lot of churches today are like schools.
പല സഭാ കൂട്ടായ്മകളും കൂടിവരവുകളും ഇന്ന് സ്കൂളുകൾ പോലെ, പാഠശാല പോലെയാണ്.
You know, if some school says that you've got 5,000 students in our school.
ഒരു സ്കൂൾ പറയുകയാണ്, ഞങ്ങളുടെ സ്കൂളിൽ 5,000 കുഞ്ഞുങ്ങൾ പഠിക്കുന്നുണ്ട്.
And a good principal.
നല്ല ഒരു പ്രിൻസിപ്പാളും ഉണ്ട്.
I say that still does not compare with a 5-member family.
അത് അഞ്ച് പേർ ഒത്തൊരുമയോടെ വസിക്കുന്ന ഒരു ഭവനമായിട്ട് ഞാൻ അതിനെ എണ്ണാറില്ല.
If the churches we build are like schools, then it's not fulfilling God's purpose.
നമ്മൾ പണിയുന്ന സഭകൾ, സ്ഥല സഭകൾ സ്കൂളുകൾ പോലെ, പാഠശാല പോലെയാണെങ്കിൽ ദൈവത്തിന്റെ ഉദ്ദേശം അവിടെ നിവൃത്തിയാകുന്നില്ല.
And I'll tell you the difference between a father and a teacher.
ഒരു പിതാവിന്റെയും ഒരു അധ്യാപകന്റെയും വ്യത്യാസം എന്താണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം.
There are many differences.
ധാരാളം വ്യത്യാസങ്ങളുണ്ട്.
I've never heard of any teacher anywhere in the world who works without a salary.
ലോകത്തിലെ ഒരു അധ്യാപകൻ പോലും ശമ്പളമില്ലാതെ ജോലി ചെയ്യുന്നതിനെക്കുറിച്ച് ഞാൻ കേട്ടിട്ടില്ല.
At the same time, I've never heard of a father who works for a salary.
അതേ സമയം തന്നെ ഒരു പിതാവ് ശമ്പളത്തിനായിട്ട് ജോലി ചെയ്യുന്നത് ഞാൻ കേട്ടിട്ടില്ല.
That is a fundamental difference.
അതാണ് അടിസ്ഥാനപരമായിട്ടുള്ള വ്യത്യാസം.
Because a teacher is always thinking, what will I get if I do this job?
എന്തെന്നാൽ ഈ ജോലി ഞാൻ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് എന്ത് പ്രതിഫലമാണ് ലഭിക്കുന്നത് എന്നാണ് ഒരു അധ്യാപകൻ ചിന്തിക്കുന്നത്.
I am a good mathematics teacher.
ഞാൻ ഒരു നല്ല ഗണിതശാസ്ത്ര അധ്യാപകനാണ്.
So I will go to the school that offers me the best salary.
നല്ല ശമ്പളം എനിക്ക് നൽകുന്ന ആ ഒരു വിദ്യാഭ്യാസ പാഠശാലയിലേക്ക് ഞാൻ പോകും.
What is the difference between that and a pastor who says, I am a good preacher, I'm not the third-rate preacher, so I'll go to a church that gives me a good salary.
അങ്ങനെ പറയുന്ന ഒരു അധ്യാപകനും, ഞാൻ നല്ലൊരു പ്രസംഗിയാണ്, എനിക്ക് നല്ല ശമ്പളം തരുന്ന ഒരു സഭയിലേക്ക് ഞാൻ കടന്നുപോകുന്നു പറയുന്ന പാസ്റ്ററും തമ്മിൽ എന്താണ് വ്യത്യാസം?
Absolutely no difference.
തികച്ചും വ്യത്യാസങ്ങളൊന്നും
തന്നെയാണ്. Both teachers.
അവർ രണ്ടുപേരും അധ്യാപകരാണ്.
One fellow teaches the Bible, another fellow teaches mathematics.
ഒരാള് തിരുവചനത്തിൽ നിന്ന് പഠിപ്പിക്കുന്നു, മറ്റേയാള് ഗണിതശാസ്ത്രം പഠിപ്പിക്കുന്നു.
But both of them seek their own.
രണ്ടുപേരും അവരുടെ കാര്യം, സ്വന്തം കാര്യം അന്വേഷിക്കുന്നു.
And this mathematics teacher may be a Hindu or an atheist.
ചിലപ്പോൾ ഈ ഗണിതശാസ്ത്ര അധ്യാപകൻ
ദുബായ്
അവന്റെ ആയിരിക്കുന്ന തമിഴ്നാട്ടിലെ സ്കൂളുകാർക്ക് നല്ല ശമ്പളം കൊടുക്കാത്തപ്പോൾ അവൻ ദുബായിലുള്ള ഒരു സ്കൂൾ അന്വേഷിച്ച് കടന്നു വരുന്നു.
വിദേശ
രാജ്യങ്ങളിലേക്കുള്ള സ്ഥാനചലനം ആഗ്രഹിക്കുന്ന പാസ്റ്റർമാരെ ഔവിധ്യത്തിലുള്ളവരല്ലേ?
Are you so blind that you can't see that these two are exactly the same category of people?
ഈ ഒരു കാര്യം കാണാനായിട്ട് നിങ്ങളുടെ കണ്ണുകൾ തികച്ചും കുരുടായിരിക്കുന്നു.
What is the common feature between this atheist teacher and this so-called Christian pastor?
ഈ നിരീശ്വരവാദിയായിരിക്കുന്ന ഈ ഗണിതശാസ്ത്ര അധ്യാപകനും ദൈവത്തിന്റെ ദാസൻ എന്ന് പറയുന്ന ഈ പാസ്റ്ററും തമ്മിലുള്ള വ്യത്യാസം എന്ത്?
No difference. They seek both seek their own.
ഒരു വ്യത്യാസവുമില്ല, കാരണം അവർ രണ്ടുപേരും സ്വന്തം കാര്യം അന്വേഷിക്കുന്നു.
You can't build a church like that.
അങ്ങനെയുള്ളവർക്ക് ദൈവസഭ പണിയുക അസാധ്യമാണ്.
You can build a school.
നിങ്ങൾക്കൊരു സ്കൂൾ പണിയുക, ഒരു പാഠശാല പണിയുക.
10,000 people are like that even in this time.
പൗലോസിന്റെ കാലത്ത് ഒന്നാം നൂറ്റാണ്ടിലും 10,000-ക്കണക്കിന് അത്തരണത്തിലുള്ളവരുണ്ടായിരുന്നു.
You'll find one father.
അവരിൽ ഒരേ ഒരു പിതാവിനെ മാത്രമേ കണ്ടെത്തുക സാധിക്കൂ.
The true church of Jesus Christ can only be built by one who has the spirit of a father.
ഒരു പിതാവിന്റെ ഹൃദയമുള്ള ഒരു വ്യക്തി കൊണ്ട് മാത്രമേ ദൈവത്തിന്റെ യഥാർത്ഥ സഭ പണിയപ്പെടുകയുള്ളൂ.
Because you know a father cares for the weak children also.
എന്നാൽ ബലഹീനരായിരിക്കുന്ന കുഞ്ഞുങ്ങളെയും കരുതുന്നവനാണ് യഥാർത്ഥ പിതാവ്.
Teacher only cares for the best students.
എന്നാൽ അധ്യാപകനോ ഏറ്റവും പഠിക്കുന്ന കുഞ്ഞുങ്ങളെ മാത്രം കരുതുന്നവനാണ്.
Supposing there is one student there who is not at all understanding some mathematics problem.
ചില കണക്കിന്റെ ആലങ്ങൾ മനസ്സിലാകാത്ത തികച്ചും ബുദ്ധി കുറഞ്ഞ ഒരു കുഞ്ഞിനെ ഓർക്കുക.
25 times I tried to teach you, you have not learned it.
25 പ്രാവശ്യമായി പറഞ്ഞു തരുന്ന മടയ നിനക്ക് മനസ്സിലാകത്തില്ലേ എന്ന് ആ ചോദിക്കുന്നു.
I'd be happy if you leave this school and go join some corporation school or something like that.
ഈ സ്കൂൾ വിട്ട് വേറെ എന്തെങ്കിലും സർക്കാർ സ്കൂളിൽ പോയി ജോലി ചേരുന്നതിൽ എനിക്ക് സന്തോഷമേ
ഉള്ളൂ. The teacher is happy.
അങ്ങനെയുള്ളവൻ വിട്ടുപോകുമ്പോൾ വളരെ
സന്തോഷം publicly in the presence of others.
Nan mattullavarude madhyathil aa vidyarthiye ivan naanam kedutunnavanum aanu adhyapaka.
Make him look like a fool.
Oru vidhi ennalla nilayil avane thonippikkuvaan mattullavarude
paray. Supposing there's a student like that.
Angane oru kunju undathu
chindikkum. A small boy who is not able to do multiplication.
Aa kunana prakriya cheyan ariyamatha oru buddhi koranja oru kunju undathu chindikkum.
6-7-year-old boy.
Aaru edu vayasulla oru
anbu just can't understand multiplication.
അവനെ ഉടനപ്പെട്ട് അറിയാൻ
പാടില്ലാത്ത
അവൻ കരഞ്ഞുകൊണ്ട് അവന്റെ ഭവനത്തിലേക്ക്
കടന്നു.
അവന്റെ പിതാവ്
പിതാവ്
പറയും, മകനെ കരയണ്ട, ഞാൻ തന്നെ
പഠിക്കാം,
നമുക്കൊന്നിച്ചിരിക്കാം.
മകനെ
വിടുന്ന ചെയ്ത് നോക്കിയിട്ടും അവന്
മനസ്സിലാകും.
അവൻ അപ്പോൾ അപ്പോൾ പിതാവ് പറയുന്നു, മകനെ
നിരാശനാകണ്ട, നാളെയും
നാളെയും ഞാൻ നിന്റെ കൂടെ ഇരിക്കും, നമുക്ക് ഒന്ന്
ചെയ്യാം. ആഫ്റ്റർ എ ഫ്യൂ മന്ത്സ്
അല്പം മാസങ്ങൾക്ക് ശേഷം
ഹീസ് അണ്ടർസ്റ്റുഡ്
അവനത് മനസ്സിലാകുന്നു.
ബിക്കോസ് ഹിസ് ഫാദർ വർക്ക്ഡ് വിത്ത് ഹിം
കാരണം അവന്റെ പിതാവ് അവനോട് കൂടെ ഇരുന്ന് ആ കണക്കുകൾ ചെയ്തുകൊണ്ടിരുന്നു.
ഐ ഹേർഡ് ഓഫ് സം സ്റ്റുഡന്റ്സ് ലൈക് ദാറ്റ് ഹു കേം ഫസ്റ്റ് ഇൻ ദ ക്ലാസ്.
അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്, അവർ നിന്റെ ക്ലാസ്സിൽ ഒന്നാമതായിട്ട് വന്നെത്തിയിട്ടുണ്ട്.
ഐ സോ എ വീഡിയോ ദി അദർ ഡേ ഓഫ് എ ക്രിസ്ത്യൻ ബ്ലാക്ക് ക്രിസ്ത്യൻ ഡോക്ടർ ഇൻ അമേരിക്ക.
അമേരിക്കയിലുള്ള ഒരു കറുത്ത വർഗ്ഗക്കാരനായ ഒരു ഡോക്ടറുടെ ഒരു വീഡിയോ ഞാൻ കാണുകയുണ്ടായി.
ദിസ് ടെസ്റ്റിമോണി
അവന്റെ സാക്ഷ്യമാണ് കണ്ടത്.
വെൻ ഹി വാസ് എ സ്മോൾ ബോയ് ഹി വാസ് ഇൻ ദി മിഡ്സ്റ്റ് ഓഫ് ഓൾ ടൈപ്സ് ഓഫ് ബാഡ് കമ്പനി.
അവനെ ായിരുന്നപ്പോൾ മോശപ്പെട്ട കൂട്ടുകെട്ടുകളുടെ ഇടയിലായിരുന്നു.
10-11
വയസ്സുള്ളപ്പോൾ ആ കത്തി ഉപയോഗിച്ച് തെരുക്കളിൽ പരസ്പരം പോരടിക്കുന്ന കർണവർഗക്കാരായ
കൂട്ടുകാരുടെ
അവന്റെ പിതാവ് തന്റെ മാതാവിനെ ഉപേക്ഷിച്ചിട്ട് വേറെ എവിടെയോ കടന്നുപോയിരുന്നു. ഈ മാതാവ് സ്നേഹതിയായ മാതാവ്
അവന്റെ
ക്ലാസ്സിലേക്ക് ഏറ്റവും മോശമായ കുട്ടി.
മറ്റു
കുഞ്ഞുങ്ങൾ അവനെ വിളിച്ചത് ഏറ്റവും മഠേനായ വ്യക്തി എന്നാണ്.
തന്റെ
മാതാവ് അവനോട് കൂടി എന്ന് പറഞ്ഞ, മോനെ നിനക്ക് ഈ ഗുണന പട്ടിക പഠിക്കാനായിട്ട്
കഴിയും.
അവനെ ഉത്സാഹിപ്പിച്ചുകൊണ്ട് നിരന്തരം ഉത്സാഹിപ്പിച്ചുകൊണ്ട്
that boy topped this class and became one of the finest surgeons in the United States.
ആ ക്ലാസ്സിലെ ഒന്നാമനായി തീരുകയും തൽഫലമായിട്ട് അവനെ അമേരിക്കയിലെ വളരെ പ്രശസ്തനായ ഒരു സർജനായി തീരുകയും.
I saw in the video also his old mother saying what she used to do when he was a little boy.
അവന്റെ സാക്ഷ്യം കണ്ട ആ വീഡിയോയിൽ ഞാൻ കണ്ട അവന്റെ മാതാവ് അവനോട് എന്തായിരുന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്നും ആ മാതാവിനെയും ഞാൻ കണ്ടു.
I saw there what tremendous power parents have if they encourage their children.
ഇങ്ങളെ നമ്മൾ ഉത്സാഹിപ്പിക്കുകയാണെങ്കിൽ മാതാക്കൾ പിതാക്കൾക്ക് ഉള്ള ആ കഴിവ് അവരെ വളർത്തിയെടുപ്പാനായിട്ട്
നമുക്ക്. Father doesn't give up.
ഒരു പിതാവ് ഉപേക്ഷിക്കാതെ മുന്നോട്ട്
പോകുന്നു.
ഒരു അധ്യാപകൻ ഉപേക്ഷിക്കും.
And that's the difference between a father and a teacher.
പിതാവും അധ്യാപകനും തമ്മിലുള്ള
വ്യത്യാസം. When Jesus spoke about building the church,
യേശുക്രിസ്തു സഭയെ പണിയുന്നതിനെ കുറിച്ച് പറയുമ്പോൾ
ഇൻ മാത്യു ചാപ്റ്റർ 16
മത്തായിയുടെ സുവിശേഷം 16-ാമത്തെ അധ്യായം
ദി ഫസ്റ്റ് ടൈം ഹി സ്പോക്ക് ദേർ അബൌട്ട് ദി ചർച്ച്
ആദ്യമായിട്ട് സഭയെ കുറിച്ച് അവൻ പറയുന്ന അവിടെയാണ്.
മാത്യു 16
മത്തായിയുടെ സുവിശേഷം 16
ദി ഫസ്റ്റ് ടൈം ഇൻ ദി ബൈബിൾ ദി വേർഡ് ചർച്ച് കംസ്
സഭ എന്നുള്ള വാക്ക് തിരുവചനത്തിൽ ആദ്യമായിട്ട് കാണുന്നത് ഇവിടെയാണ്.
ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് ടു സീ വാട്ട് ജീസസ് സെയ്ഡ്
യേശുക്രിസ്തു അവിടെ പറഞ്ഞത് അറിയുക എന്നുള്ള വളരെ ഗൗരവമായ ഒരു കാര്യമാണ്.
യു നോ പീറ്റർ ഹാസ് ജസ്റ്റ് കൺഫെസ്ഡ് ദാറ്റ് യു ആർ ദി ക്രൈസ്റ്റ് വേഴ്സ് 16 ദി സൺ ഓഫ് ദി ലിവിംഗ് ഗോഡ്
16-ാമത്തെ വാക്യത്തിൽ അവൻ പറയുന്നു, നീ സ്വർഗ്ഗസ്ഥനായ പിതാവിന്റെ പുത്രനായ ദൈവത്തിന്റെ പുത്രനായ യേശുക്രിസ്തു എന്നവൻ സാക്ഷിക്കുന്നു.
ആൻഡ് ജീസസ് ഇസ് ദാറ്റ് ക്രൈസ്റ്റ്
യേശുക്രിസ്തു പറയുന്നു, പ്രിയനേ ശുഭോനേ
പീറ്റർ ഓൺ ദിസ് റോക്ക് വിച്ച് യു ഹാവ് ജസ്റ്റ് കൺഫെസ്ഡ്
നീ ഇപ്പോൾ ആ ഏറ്റു പറഞ്ഞ ആ പാറയുടെ മേൽ ഞാൻ സഭയെ
പണിയും. മൈ ചർച്ച്
ഞാൻ എന്റെ സഭയെ പണിയും.
ദി ചർച്ച് ഈസ് ബിൽറ്റ് ഓൺ ദാറ്റ് കൺഫെഷൻ ദാറ്റ് ജീസസ് ക്രൈസ്റ്റ് ഈസ് ദി സൺ ഓഫ് ഗോഡ്
യേശുക്രിസ്തു ദൈവപുത്രൻ എന്നുള്ള ആ ഒരു ഏറ്റുപറച്ചിൽ നിന്നാകുന്ന പാറയിലാണ് ദൈവസഭയുടെ പണി തുടങ്ങുന്നത്.
ദാറ്റ്സ് വാട്ട് ഹി ടോൾഡ് പീറ്റർ
അതാണ് അവൻ പത്രോസിനോട് പറഞ്ഞത്.
ആൻഡ് ഹി സെഡ് ദാറ്റ് ചർച്ച് വിച്ച് ഐ ബിൽറ്റ്
ഞാൻ പണിയുന്ന സഭ എങ്ങനെയുള്ളതാണെന്ന്
അറിയോ? ദി പവേഴ്സ് ഓഫ് ഹെൽ കൻ നെവർ ഓവർകം
പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ല.
ഇവൻ ഇറ്റ് സേസ് ദി ഗേറ്റ്സ് ഓഫ് ഹെൽ
പാതാള ഗോപുരങ്ങൾ
ജീസസ് use the language of that time.
അന്ന് ഉപയോഗിച്ചിരുന്ന ഒരു പദപ്രയോഗമാണ് യേശു
ക്രിസ്തുവിന്റെ.
ഇന്ന് സെക്രട്ടേറിയറ്റിലെ നിയമസഭയിലെ മന്ത്രിമാരൊക്കെ ഇരിക്കുന്നത് പോലെ അന്നത്തെ കാലത്ത് നഗരവാതിൽക്കലായിരുന്നു അന്നത്തെ പ്രധാന
ന്യായാധിപന്മാർ
നഗരവാതിൽക്കലായിരുന്നു അന്നിരുന്നത്.
When he says the lead, the gates of Hades, he's talking about the leaders of hell.
പാതാളത്തിന്റെ ആ വാതിൽ എന്ന് പറയുന്നത് ആ സാത്താന്റെ തലവന്മാരിരിക്കുന്ന
സ്ഥലം. അവർക്ക്
ദൈവസഭയെ ജയിക്കാൻ സാധ്യമല്ല.
എന്നാൽ
ഇന്ന് പല സഭകളെയും നമ്മൾ നോക്കുമ്പോൾ സാത്താൻ എവിധമാണ് അവിടെ ജയം
നേടിയത്?
എന്തുകൊണ്ടാണ് പരസ്പരം പോരടിക്കുന്ന മൂപ്പന്മാർ സഭകളിലുള്ളത്?
Competition, all types of things.
എന്തുകൊണ്ടാണ് മാത്സര്യവും പരസ്പര സംശയവും ഒക്കെ ഉള്ളത്?
That is because that is not the church that Jesus is building.
കാരണം എന്തെന്നാൽ അത് യേശു ക്രിസ്തു പണിയുന്ന സഭയല്ല.
It is a man who is building that.
അവിടെ ഒരു മനുഷ്യനാണ്, വ്യക്തിയാണ് അവിടെ സഭ പണിയുന്നത്.
There are many people I have seen in the last 30 years who come to our conferences in Bangalore and say, oh brother Zach, we'd also like to build a church in our town.
കഴിഞ്ഞ 30 വർഷമായിട്ട് ബാംഗ്ലൂരിലെ കോൺഫറൻസിന് വരുന്നവർ പലരും പറയാറുണ്ട്, ഞങ്ങളുടെ സ്ഥലസഭകളും പണിയുവാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നു.
I say that's not easy.
അത് വളരെ എളുപ്പമുള്ളൊരു കാര്യമല്ല.
To be a father and a mother.
കാരണം ഞാൻ അവരോട് പറയാം, ഒരു മാതാവിന്റെയും പിതാവിന്റെയും ആവശ്യം അവിടെ ഉണ്ട്.
It's much easier to be a teacher.
ഒരു അധ്യാപകനാകുക വളരെ എളുപ്പമാണ്.
Teachers can't build churches.
അധ്യാപകർക്ക് ദൈവസഭ പണിയാൻ സാധ്യമല്ല.
They will build institutions like schools and college churches.
അവര് സ്കൂളുകളും കോളേജുകളും പണിയുന്ന ആൾക്കാരെ.
And if he's a good teacher, he can get 1,000 students quite easy.
അവൻ നല്ലൊരു അധ്യാപകനാണെങ്കിൽ 1,000 വിദ്യാർത്ഥികളെ ലഭിക്കുന്നത് സാധ്യമല്ല.
It won't be a family.
നല്ലൊരു കുടുംബമാകില്ല.
To build a family, you need a father.
ആ ഒരു കുടുംബം പണിയേണ്ടത് ഒരു പിതാവിന്റെ ആവശ്യമുണ്ട്.
സോ ദ ചർച്ച് വിത്ത് ജീസസ് ബിൽഡ്സ് ഹെൽ കൻ നെവർ പ്രിവെയിൽ അഗൈൻസ്റ്റ്.
യേശു ക്രിസ്തു പണിയുന്ന സഭയിലെ പാതാള ഗോപുരങ്ങളും ജയിക്കില്ല.
ദാറ്റ് ഇസ് സച്ച് എ ക്ലിയർ വേർഡ്.
അത് വളരെ വ്യക്തമായ ഒരു വാക്യമാണ്.
ഐ ബിലീവ് ദാറ്റ് ഇഫ് ദ ചർച്ച് വിച്ച് ഐ എം ബിൽഡ് വിച്ച് ദ ലോർഡ് ഇസ് യൂസിംഗ് മീ ടു ബിൽഡ് ഇൻ എ പർട്ടിക്കുലർ പ്ലേസ് ഇസ് വാട്ട് ഹീ ഈസ് ഡൂയിങ്, ഇറ്റ് ഈസ് ഇംപോസിബിൾ ഫോർ ഓൾ ദ പാർട്സ് ഓഫ് ഹെൽത്ത് ഓവർകം.
എന്നിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു സ്ഥലം സഭ പണിയുവാനായിട്ട് ആഗ്രഹിക്കുന്നു, അത് ചെയ്യുന്നെങ്കിൽ അതിനെ പാതാള ഗോപുരം ജയിക്കില്ല.
If I don't listen to the Holy Spirit,
എന്നാൽ പരിശുദ്ധാത്മാവിന് ചെവി കൊടുക്കാതെ,
and I do whatever I think is right,
എനിക്ക് തോന്നുന്നതെല്ലാം നല്ലതെന്ന് ഞാൻ ചെയ്യുകയാണ്,
I want everybody to recognize me as the elder,
ഒരു മൂപ്പൻ എന്ന നിലയിൽ എല്ലാവരും എനിക്ക് കീഴടങ്ങിയിരിക്കണമെന്ന് ചിന്തിക്കുന്നെങ്കിൽ,
I like that little honor I get from others,
ആ മൂപ്പൻ എന്നുള്ള വിളിയിൽ കിട്ടുന്ന ആ ഒരു സുഖം ഞാൻ ആഗ്രഹിക്കുന്നെങ്കിൽ,
I try to lord it over others,
മറ്റുള്ളവരുടെ മേൽ ഭരണം നടത്തുന്ന ഒരു വ്യക്തിയാണ് ഞാനെങ്കിൽ,
the devil will be extremely happy because he knows that he can run that show.
സാത്താൻ വളരെ സന്തോഷനാണ്, കാരണം അവിടെ നടക്കുന്ന കാര്യങ്ങളുടെ എല്ലാം നിയന്ത്രണം അവന് തന്നെയാണല്ലോ.
But if Jesus builds the church,
എന്നാൽ യേശു ക്രിസ്തു പണിയുന്ന സഭയിൽ,
it is impossible for the leaders of hell to ever overcome it.
ആ പാതാളത്തിന്റെ നേതാക്കന്മാർക്ക് അവിടെ ജയമെടുക്ക സാധ്യമല്ല.
You know, it's much better to build a small family than to build a large school.
വലിയൊരു സ്കൂൾ പണിയുന്നതിനേക്കാൾ നല്ലത് ചെറിയ ഒരു കുടുംബം പണിയുന്നു.
Even those of you who got only 2 children, small family,
രണ്ട് കുഞ്ഞുങ്ങളുള്ള ചെറിയ കുടുംബമുള്ള നിങ്ങളുടെ കാര്യം എടുക്കുക.
I want to ask you,
ഞാൻ നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു,
you prefer, do you prefer to be the father of 2 children or the principal of school with 500 children?
എന്താണ് നിങ്ങൾക്ക് ഹൃദയത്തിൽ താല്പര്യമുള്ളത്? 500 കുഞ്ഞുങ്ങളുള്ള ഒരു സ്കൂളിന്റെ പ്രിൻസിപ്പൽ ആയിരിക്കുകയാണോ, അതോ രണ്ട് കുഞ്ഞുങ്ങളുള്ള ഒരു കുടുംബത്തിന്റെ നാഥനായിരിക്കുക എന്നുള്ളതാണ്?
It's a ridiculous thing. If true father will say, I'd rather be a father.
ഇത് വളരെ തെറ്റും ഒരു പരിധമുള്ള ഒരു ചോദ്യമാണ്. ബുദ്ധിയുള്ള പിതാവ് പറയും, എന്റെ കുഞ്ഞുങ്ങളുടെ പിതാവായിരിക്കാണ് എനിക്ക് നന്നത്.
But you know, it's much easier to be a teacher than to be a father.
എന്നാൽ ഒരു അധ്യാപകനായിരിക്കുക എന്ന് പറയുന്നത് തികച്ചും എളുപ്പമുള്ള ഒരു ജോലിയാണ്.
A teacher can seek his own.
അധ്യാപകന് സ്വന്തം കാര്യം നോക്കാം.
A father, true father, never seeks his own.
യഥാർത്ഥ പിതാവ് സ്വന്തം ഇഷ്ടം അന്വേഷിക്കുന്നവനല്ല.
You who are fathers, tell me.
പിതാക്കന്മാരായിരിക്കും നിങ്ങൾ എന്നോട് പറയാ,
if in some situation there's not enough food in your house,
നിങ്ങളുടെ ഭവനത്തിൽ ആവശ്യത്തിന് ഭക്ഷണമില്ലാത്ത ഒരവസ്ഥ വരുന്നെന്ന് ചിന്തിക്കുക,
who will you feed? You eat yourself or will you give it to your children?
നിങ്ങൾ തന്നെ കഴിക്കുമോ അതോ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമോ?
Even if you're not a good father,
നീ ഒരു നല്ല പിതാവല്ലെങ്കിൽ കൂടെ,
you will still give it to your children.
നീ നിന്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കും.
Because a true father never seeks his own.
കാരണം യഥാർത്ഥ പിതാവ് സ്വന്തം ഹിതം, സ്വന്തം ഇഷ്ടം, താല്പര്യം അന്വേഷിക്കുന്നവനല്ല.
Only such people can build a church.
അങ്ങനെയുള്ളവർക്ക് മാത്രമേ ദൈവസഭ പണിയാൻ സാധ്യമാവുകയുള്ളൂ.
That's why the church is called the body of Christ.
അതുകൊണ്ടാണ് സഭകൾ കർത്താവിന്റെ ശരീരമായിട്ട് പ്രതിനിധാനം ചെയ്യുന്നത്.
If the church is built as the body of Christ, the
powers of hell can never overcome.
യേശുക്രിസ്തുവിന്റെ ശരീരമായെന്നുള്ള നിലയിൽ ദൈവസഭ പണിയുന്നെങ്കിൽ പാതാള ഗോപുരങ്ങൾ അവിടെ ജയമില്ല.
The fundamental principle of this body is not that it's very muscular and strong.
അടിസ്ഥാനപരമായിട്ടുള്ള ഈ ശരീരത്തിന്റെ ആ തത്വം എന്തെന്നാൽ ഇത് ആരോഗ്യമുള്ള മസിലുകളാൽ നിറഞ്ഞൊരു ആയിരിക്കുക എന്നുള്ളതല്ല.
I am not a very muscular strong person.
എനിക്ക് വളരെ മസിലുകളുള്ള ഒരു ബലശാലിയല്ല ഞാൻ.
But I am healthy.
എന്നാൽ ഞാൻ ആരോഗ്യവാനാണ്.
By God's grace.
ദൈവകൃപയാൽ ഞാൻ ആരോഗ്യമുണ്ട്.
So even if you are not very strong in Bible knowledge and strong in preaching and strong in music,
നിങ്ങളെ തിരുവചന ജ്ഞാനത്തിലോ പ്രസംഗത്തിലോ സംഗീതത്തിലോ അധികം ശക്തനായ ഒരു വ്യക്തി അല്ലെങ്കിൽ
കൂടെ still build a healthy church.
നിനക്ക് ആരോഗ്യമുള്ള ഒരു സഭ വേണം.
Because the fundamental principle in this body is
ഈ ശരീരത്തിന്റെ ആ അടിസ്ഥാനപരമായ തത്വം എന്തെന്നാൽ
നോ പാർട്ട് ലിവ്സ് ഫോർ ഇറ്റ്സെൽഫ്.
ഒരു അവയവവും അതിനായിട്ട് തന്നെ ജീവിക്കുന്നില്ല.
What is the hand live for? Is the hand living for itself?
ഈ കൈ അതിനുവേണ്ടി തന്നെ ജീവിക്കുകയാണ്.
This hand lives for the whole body.
കാരണം ഈ കൈ ഈ ശരീരത്തിൽ എല്ലാത്തിനും വേണ്ടിയാണ്.
What is the eye looking out always for?
എന്താണ് കണ്ണ് നിരന്തരം
ആ looking for itself. It's looking for the body to protect the body from going to some wrong place or fall into a pit or something.
കുഴിയിൽ വീഴാതെ മോശമായ സ്ഥലങ്ങളിലേക്ക് പോകാതെ ആ ശരീരത്തെ സൂക്ഷിക്കുക എന്നുള്ളതാണ് കണ്ണിന്റെ ജോലി.
The same with the ear.
അതേപോലെ തന്നെയാണ് ചെവിയുടെ കാര്യം.
Going through a forest, the ear will be alert to hear the hiss of a snake or something to protect you.
ഒരു വനത്തിൽ കൂടി നടന്നു പോകുമ്പോഴത്തേക്കിനെ ചീറ്റി വരുന്ന ഒരു പാമ്പിന്റെ ശബ്ദം കേൾക്കാനായിട്ട് ചെവി.
Every part of this body lives for the body.
ഈ എല്ലാ അവയവങ്ങളും ശരീരത്തിന് വേണ്ടി
പ്രവർത്തിക്കുന്നു. No part in this body lives for itself.
ഈ ശരീരത്തിലെ ഒരേ അവയവവും തനിക്കായിട്ട് ജീവിക്കുന്നില്ല. ഈ നഖം പോലും അങ്ങനെയല്ല.
That is the mark of the body.
അതാണ് ശരീരത്തിന്റെ ഒരു മുഖമുദ്ര.
That's why in the Old Testament Israel was never called a body.
അതുകൊണ്ടാണ് പഴയ നിയമകാലത്തെ ഇസ്രായേലിനെ ഒരു ദൈവത്തിന്റെ ശരീരമായ സഭ എന്ന് വിളിച്ചിട്ടില്ല.
Israel was called the family of God.
അത് ദൈവത്തിന്റെ കുടുംബം എന്ന് വിളിച്ചു.
Like church is the family of God.
ആ ദൈവത്തിന്റെ കുടുംബം എന്ന് പറഞ്ഞാൽ
Israel was called the bride of Jehovah just like the church is the bride of Christ.
യേശുക്രിസ്തുവിന്റെ ആ കാന്ത എന്നുള്ള നിലയിൽ സഭയെ കാണുന്ന പോലെ ഇസ്രായേലിനെ യഹോവയുടെ കാന്ത എന്ന് വിളിച്ചു.
They were called a kingdom and priests in Exodus just like the church is called.
പുറപ്പാടിൽ ഇന്ന് കാണുന്നത് പോലെ അവർക്ക് ഒരു രാജ്യമെന്നും ഒരു രാജാവെന്നും നമ്മൾ കാണുന്നു.
But there was one title never given to Israel.
എന്നാൽ ഇസ്രായേലിനെ ഈ തലക്കെട്ട് കൊടുത്തിട്ടില്ല.
They were never called a body.
അവരെ ഒരു ശരീരം എന്നുള്ള നിലയിൽ വിളിക്കപ്പെട്ടിട്ടില്ല.
That is only in the New Testament.
അത് പുതിയ നിയമത്തിൽ മാത്രം കാണുന്നത്.
The church that Jesus builds is a body.
യേശുക്രിസ്തു പണിയുന്ന സഭ ഒരു ശരീരമാണ്.
Not a congregation.
അത് ഒരു കൂട്ടമല്ല.
It's a house.
അതൊരു ഭവനമാണ്.
See, like there were many bricks that went into the building of this house.
ഈ കെട്ടിടത്തിന്റെ ഉള്ളിൽ ധാരാളം ഇഷ്ടികൾ കടന്നിട്ടുണ്ട്.
And once upon a time they were just 50,000 bricks.
ചിലപ്പോൾ 50,000 ഇഷ്ടികളായിട്ട് വെളിയിൽ കിടന്നവരാണ്.
There's a lot of difference between 50,000 bricks and a house.
ഒരു ഭവനം എന്നുള്ള നിലയിലും 50,000 ഇഷ്ടികൾ എന്നുള്ള നിലയിലും ധാരാളം വ്യത്യാസമുണ്ട്.
You can pile up 50,000 bricks on the roadside. That's not a house.
ഒരു 50,000 ഇഷ്ടികൾ വെളിയിൽ കൂട്ടിയിട്ടാൽ അതൊരു വീടാകുന്നില്ല.
It requires a mason to take those bricks and cement them together and build fellowship between the bricks, then it becomes a house.
ആ ഒരു വീടായി തീരണം എന്നുണ്ടെങ്കിൽ ഒരു മേസ്തിരി അത് എടുത്ത് ചാന്ത് കുഴച്ച് ആ ഇഷ്ടികൾ വെക്കേണ്ട സ്ഥാനത്ത് വെക്കുമ്പോൾ മാത്രമേ അതൊരു വീടാകുന്നുള്ളൂ.
You know how long it will take to build a house.
വീട് പണിയുക എന്നുള്ളത് എത്രത്തോളം ശ്രമകരമായ ഒരു കാര്യമാണെന്ന്
നിങ്ങൾക്ക് ലോറി ടു കം ആൻഡ് ഡംപ് 50,000 ബ്രിക്സ് യു കൻ ഡു ഇറ്റ് ഇൻ വൺ ഡേ.
ഒരു ലോറിയിൽ കൊണ്ടുവന്ന 50,000 ഇഷ്ടികൾ ഇടുക എന്ന് പറയുന്നത് ഒറ്റ ദിവസം കൊണ്ട് സാധ്യമാണ്.
But to make that into a house,
എന്നാൽ അതൊരു വീടാക്കി തീർക്കുക എന്ന് പറഞ്ഞാൽ
that really takes time.
അതിന് സമയമെടുക്കുന്ന കാര്യം.
It's like that.
അതുപോലെയാണ്.
We can gather people into a church.
ഒരു സഭയിലേക്ക് നമുക്ക് ആൾക്കാരെ കൂട്ടാം.
But it may not be a house.
അത് ഒരു ഭവനമായി
തീരുകയില്ല. May not be the house of God.
അത് ദൈവത്തിന്റെ ഭവനമായി തീരുകയില്ല.
The Lord is building a house.
ദൈവം
where the people are relating to one another.
പരസ്പരം ബന്ധപ്പെട്ട് വളരുന്ന ഒരു ഭവനത്തെയാണ് ദൈവം പണിയുന്നത്.
ജസ്റ്റ് ലൈക്ക് ഇൻ ദിസ് ഹൗസ് ദ ബ്രിക്ക് വൺ ഇസ് ഓൺ ടോപ്പ് വൺ ഇസ് ഓൺ ദ സൈഡ് ആൻഡ് ഓൾ വെരി ക്ലോസ് ടുഗെദർ.
ഈ വീട്ടിലാണെങ്കിൽ മുകളിലും താഴെയും സൈഡുകളിലും വശങ്ങളിലും ഒക്കെ ഉള്ള ഇഷ്ടികളുണ്ട്.
വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ 50,000 ബ്രിക്സ് ഓൺ ദ റോഡ് ആൻഡ് 50,000 ബ്രിക്സ് ഇൻ ദിസ് ഹൗസ്?
ഈ ഭവനത്തിലുള്ള 50,000 ഇഷ്ടികളും വഴിയിൽ കിടക്കുന്ന 50,000 ഇഷ്ടികളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്?
Those 50,000 bricks anybody can steal anything.
അവിടെ കിടക്കുന്ന ആ ഇഷ്ടികൾ ആർക്കും എപ്പോഴും എടുത്തുകൊണ്ട് പോകാം.
These bricks nobody can steal.
ഇത് ഇഷ്ടികയാണെങ്കിലും ഇതിനകത്തുനിന്ന് എടുത്തുകൊണ്ട് പോകാൻ സാധ്യമല്ല.
You know, it's a wonderful thing to be a part of a good local church.
ഒരു സ്ഥലസഭയുടെ ഭാഗമായി തീരുക എന്ന് പറയുന്നത് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥ.
I can say that.
എനിക്ക് എന്റെ ജീവിതത്തിൽ പറയാൻ
സാധിക്കും.
32 വർഷക്കാലമായിട്ട് സാത്താന്റെ എല്ലാ തന്ത്രങ്ങളിൽ നിന്നും ഞാൻ സംരക്ഷിക്കപ്പെടുന്നത് ഞാനൊരു സ്ഥലസഭയുടെ ഭാഗമായതുകൊണ്ടാണ്.
Do you think the devil doesn't target me?
നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ സാത്താൻ എന്നെ ലക്ഷ്യം വെക്കുന്നില്ല?
I think he targets me a lot more than he probably targets you.
നിങ്ങളെ ലക്ഷ്യം വെക്കുന്നതിലും കൂടുതലായിട്ട് എന്റെ ജീവിതത്തിൽ അത് വെക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു.
He's not been able to get me because I'm not just lying in a pile of bricks on the road. I'm part of a house.
കാരണം ഞാൻ വഴിയിൽ കിടക്കുന്ന 50,000 ഇഷ്ടികളിൽ ഒന്നല്ല, ഞാൻ ഈ ഒരു വീടിന്റെ ഭാഗമായി നിൽക്കുന്നത് കൊണ്ടാണ് അവനത് സാധ്യമാകാത്തത്.
You know, you may say, I go to certain such a church.
ഞാൻ ഇന്ന ഇന്ന സഭകളിലേക്ക്
പോകുന്നു.
എന്നാൽ ഞാൻ ഈ സഭയുടെ ഭാഗമാണ്.
Are you just one of the pile of bricks there, or are you part of the house?
നിങ്ങൾ അവിടെ കൂടിക്കിടക്കുന്ന ഇഷ്ടികളുടെ ഒരു ഭാഗമാണോ അതോ ആ ഭവനത്തിന്റെ ഭാഗമാണോ?
Sometimes people say, brother, you're stealing our sheep.
ചിലപ്പോൾ പറയാറുണ്ട്, സഹോദരാ നിങ്ങൾ ഞങ്ങളുടെ ആടുകളെ പിടിച്ചുകൊണ്ട് പോവുകയാണ്, മോഷ്ടിക്കുകയാണ്.
I never complain anybody steals our sheep.
ഞാൻ ഒരിക്കലും ഞങ്ങളുടെ ആടുകളെ മറ്റുള്ളവർ മോഷ്ടിക്കുന്നു എന്ന് പരാതി
പറയാറുണ്ട്.
ഈ വീടിന് പറയാൻ പറ്റുമോ ചിലർ വന്ന് എന്റെ ഉള്ളിലുള്ള ഈ ഇഷ്ടിക എടുത്തോണ്ട് പോയി എന്ന്?
Which are the bricks that people steal?
ഏത് ഇഷ്ടികളാണ് ആൾക്കാർ മോഷ്ടിച്ചോണ്ട് പോകുന്നത്?
Pile of bricks there.
വഴിയിൽ കിടക്കുന്ന ഇഷ്ടികളാണ്.
If you have a pile of 10,000 bricks in India, over a period of time, it will become less and less and less and less.
നിങ്ങൾക്ക് ഇന്ത്യയിൽ 10,000 ഇഷ്ടികൾ വഴിയിൽ കിടപ്പുണ്ടെങ്കിൽ കാലം കഴിയുന്നതോറും അത് കുറഞ്ഞു കുറഞ്ഞു വന്നുകൊണ്ടിരിക്കും.
Many churches are like that.
പല സഭകളും
no relationship between the people.
സഹോദരന്മാർ തങ്ങളിലുള്ള ബന്ധം അവിടെ വളരെ കുറവാണ്. നല്ല പ്രസംഗമുണ്ട്, നല്ലൊരു സഭയിലാണ് പോകുന്ന കാര്യത്തിൽ അവരെ ഊറ്റം കൊള്ളുന്നവരാണ്.
ജീസസ് യൂസ്ഡ് എ വേർഡ് ഹിയർ.
എന്നാൽ യേശുക്രിസ്തു ഇവിടെ ഉപയോഗിച്ചൊരു പദമുണ്ട്.
ദ വേർഡ് ഈസ് ബിൽഡ്.
ഞാൻ പണിയുന്ന എന്നുള്ള വാക്കുണ്ട്.
ഐ വിൽ ബിൽഡ് മൈ ചർച്ച്.
എന്റെ സഭയെ ഞാൻ പണിയുന്നാണ്.
ആൻഡ് ദാറ്റ് ഈസ് വാട്ട് ഹീസ് ഡൂയിങ് ടുഡേ.
ഇന്ന് അവൻ ചെയ്യുന്ന പ്രവൃത്തി അതാണ്.
യു നോ, ജസ്റ്റ് ലൈക്ക് നോവാ ബിൽഡ് ദി ആർക്ക്.
നോഹ പെട്ടകം പണിതതുപോലെ.
ആൻഡ് എവറി ടൈം ഹി ഹാമർഡ് എ നെയിൽ ഇൻടു ദി ആർക്ക് ആൻഡ് പുട്ട് എ പീസ് ഓഫ് വുഡ് ദേർ.
ഒരു കഷ്ണം തടി വെക്കുമ്പോഴോ അവിടെ രാണി അടിക്കുമ്പോഴോ നോഹയുടെ ഹൃദയത്തിൽ ഇതായിരുന്നു.
യു നോ വാട്ട് ഹി വാസ് സെയിങ് ദെർബൈ ഈവൻ ഇഫ് ഹി ഡിഡ്ന്റ് സേ വിത്ത് ഹിസ് മൗത്ത്.
അവന്റെ വാഗൊണ്ടവൻ ഏറ്റുപറഞ്ഞില്ലെങ്കിലും അവന്റെ മനസ്സിന്റെ ഉള്ളിൽ എന്തായിരുന്നു വന്ന്
അറിയുമോ?
അവന്റെ ആ പ്രവൃത്തികൾ ഒരു സാക്ഷ്യമായിരുന്നു.
ഇറ്റ് സേസ് ഇൻ ഹീബ്രൂസ് 11:7,
എബ്രായ ലേഖനം 11:7 നമ്മൾ വായിക്കുന്നത്,
വെൻ ഹി പ്രിപ്പയർഡ് ദി ആർക്ക് ബൈ ദാറ്റ് ആക്ഷൻ ഹി കണ്ടെംഡ് ദ വേൾഡ്.
എബ്രായ ലേഖനം 11:7 നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്, വിശ്വാസ നോഹ അതുവരെ കാണാത്തവയെ കുറിച്ച് അറിയപ്പെടേണ്ടായിട്ട് ഭയഭക്തി കൊണ്ട് തന്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്കായിട്ട് പെട്ടകം തീർത്ത്, അതിനാൽ അവൻ ലോകത്തെ കുറ്റം വിധിച്ചു.
What does that mean?
ആ ലോകത്തെ കുറ്റം വിധിച്ചു എന്ന് പറയുന്നത് എന്താണ് അവിടെ?
Noah was 600 years old when he got into the ark and the flood came.
ആ ജലപ്രളയം വന്നപ്പോൾ നോഹയ്ക്ക് 600 വയസ്സുള്ള വ്യക്തിയായിരുന്നു.
We know he preached for 120 years.
അവൻ 120 വർഷക്കാലം ജലപ്രളയത്തെ കുറിച്ച് പ്രസംഗിച്ചു എന്ന് നമ്മൾ വായിക്കുന്നു.
Something happened when Noah was 480 years old.
480 വയസ്സുള്ളപ്പോൾ നോഹയുടെ ജീവിതത്തിൽ ഒരു കാര്യം സംഭവിച്ചു.
He may have been a very God fearing person all those years.
ആ കഴിഞ്ഞ കാലം മുഴുവൻ ഒരു ദൈവഭക്തിയുള്ള ഒരു മനുഷ്യനായിരുന്നിരിക്കാം.
But he was looking after his vineyard and his farms and all that, making a lot of money.
അവൻ ധാരാളം പണം ഉണ്ടാക്കാനായിട്ട് തന്റെ തോട്ടവും തന്റെ മുന്തിരിത്തോട്ടുകളും കന്നുകാലികളൊക്കെ നോക്കുന്നവനായിരുന്നിരിക്കാം.
One day God told him, everything you see is going to be destroyed.
ഒരു നാൾ ദൈവം അവനോട് പറഞ്ഞു, നോഹ നീ കാണുന്നതെല്ലാം ജലപ്രളയത്തിൽ നശിക്കാൻ പോകുന്നുവെന്ന്.
He didn't tell him how long it will take.
എന്നാണ് വരുന്നെന്നുള്ള കാര്യം പറഞ്ഞില്ല.
Now we know it is 120 years.
നമുക്കിപ്പോഴറിയാം 120 വർഷത്തിന് ശേഷമായിരുന്നുവെന്ന്.
As far as he was concerned, it could be 6 months or 1 year.
അവനെ സംബന്ധിച്ചുള്ളത് ഒരു വർഷമോ ആറ് മാസമോ ആയിരുന്നായിരിക്കാം.
But the Lord said, the only thing that will remain is the ark. If you build, you got to build it.
യഹോവ അവനോട് പറഞ്ഞു, അവിടെ നിലനിൽക്കുന്ന ഒരു കാര്യം ഈ പെട്ടകം മാത്രമാണ്.
And he believed.
അവനത് ഹൃദയപൂർവ്വം.
How do you know he believed?
എങ്ങനെയാണ് അവനത് വിശ്വസിച്ചു നമ്മൾ അറിയുന്നത്?
From the next morning onwards,
അടുത്ത പ്രഭാതം മുതൽ,
his whole interest shifted from his vineyard and his farm to building the ark.
അവന്റെ മുന്തിരിത്തോട്ടത്തിൽ നിന്നും അവന്റെ ആടുമാടുകളിൽ നിന്നും ഈ പെട്ടകം പണിയാനായിട്ട് അവന്റെ ശ്രദ്ധ മുഴുവൻ ശ്രദ്ധയും മാറി.
And his whole family saw the difference.
അവന്റെ കുടുംബാംഗങ്ങൾ എല്ലാവരും ഈ വ്യത്യാസം കണ്ടു.
His three sons,
അവന്റെ മൂന്ന് പുത്രന്മാരെ കണ്ടു, അവരുടെ ഭാര്യമാരെ കണ്ടു.
They saw their dad was now getting up early in the morning and not going to the vineyard but building the ark.
തങ്ങളുടെ പിതാവ് കുലുപ്പാങ്കാലത്ത് എഴുന്നേറ്റിട്ട് തോട്ടത്തിൽ പോകുന്നതിന് പകരമായിട്ട് അവൻ പെട്ടകം പണിയുന്നു.
He still had to do his job in his vineyard to feed his family.
തന്റെ കുടുംബത്തിന്റെ സന്താനത്തിനായിട്ട് തന്റെ തോട്ടത്തിൽ വേലയെടുക്കേണ്ട കാര്യവും അവനുണ്ട്.
He sold some of his property to buy wood and all for the ark.
ചിലപ്പോൾ അവന്റെ സ്വന്തമായിട്ടുള്ള വസ്തുവകൾ വിറ്റിട്ടായിരിക്കാം അവൻ പെട്ടകത്തിനുള്ള തടി സമ്പാദിച്ചത്. തീർച്ചയായിട്ടും.
You know, I've often thought about this like this.
ഞാൻ ഇതിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്.
When the Lord told Noah,
നോഹയോടെ പെട്ടകം
പണിയാനായിട്ട്
നീ പെട്ടകം പണിയണമെന്ന് പറഞ്ഞപ്പോൾ
supposing Noah asked this question.
നോഹ തിരിച്ച് ദൈവത്തോട് ഇങ്ങനെ ചോദിച്ചെന്ന് ചിന്തിക്കുക.
Like today, people would ask.
ഇന്നത്തെ ജനങ്ങൾ ചോദിക്കുന്ന പോലെ
Lord, who's going to pay for it?
കർത്താവേ ആരാണ് ഇതിന്റെ സ്പോൺസർ, ആരാണ് പണം തരുന്നത്? അന്ന് അമേരിക്കക്കാരൊന്നുമില്ലായിരുന്നു, ഗൾഫോ അതുപോലെയുള്ള സ്ഥലങ്ങളൊന്നുമില്ലായിരുന്നു. ഇതിന്റെ പണം ചിലവാര്
വഹിക്കും?
അവൻ ആ ചോദ്യം ചോദിച്ചില്ല. അവൻ അറിഞ്ഞിരുന്നു അത് അവന്റെ സ്വന്തം ചിലവിൽ നിന്ന് എടുക്കേണ്ടതാണെന്ന്. യേശുക്രിസ്തു പറയുന്നു അന്ത്യനാളുകൾ നോഹയുടെ കാലം പോലെ ആയിരിക്കുമെന്ന്. നോഹയുടെ കാലത്തുള്ളതുപോലെ ആ പൈശാചികൻ നിറഞ്ഞ ഒരു ലോകത്തിന്റെ അവസ്ഥയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു.
ഇറ്റ് ഓൾസോ മീൻസ് ദാറ്റ് ഇൻ ദി ലാസ്റ്റ് ഡേസ് ദേർ വിൽ ബി എ ഫ്യൂ പീപ്പിൾ ലൈക്ക് നോവ.
അതുപോലെ തന്നെ നോഹയെ പോലെ ആത്മാവുള്ളവർ ചുരുക്കമായിട്ട് ഈ ആദ്യ നാളുകളിൽ ഉണ്ടാകും.
വി മസ്റ്റ് ജസ്റ്റ് തിങ്ക് ഓ ദി വേൾഡ് ഈസ് ഗോണ ബി ഈവിൾ ലൈക്ക് നോവസ് ടൈം. ദാറ്റ്സ് ട്രൂ.
നോഹയുടെ കാലത്തെ പോലെ ലോകം ആ പൈശാചിക ആയിട്ട് പോകുന്നു നമ്മൾ ചിന്തിക്കേണ്ട. അവിടെ ഒരു ശേഷിപ്പുണ്ടാവും. അത് അതിന്റെ ആ ഒരു നെഗറ്റീവ് വശം മാത്രം.
The positive side of it is that there will be a few people like Noah on the face of the earth in the last days.
അവിടെ ശുഭാപ്തി വിശ്വാസം നൽകുന്നത് എന്തെന്നാൽ നോഹയെ പോലെ ആ ദൈവത്തിനായിട്ട് നിൽക്കുന്ന ഒരു ശേഷിപ്പുണ്ടാകും.
Who will build the church with their own money?
ആരാണ് സ്വന്തം ചെലവിൽ പണം പട്ടകം പണിയുന്നവർ?
പൗലോസിനെ
പോലെ.
So when Noah sold his property,
Noah തന്റെ വസ്തുവകൾ വിറ്റപ്പോൾ,
to get wood for building the ark,
ഈ പട്ടകം പണിയാനുള്ള തടി വാങ്ങാനായിട്ട്,
what was he testifying?
അവൻ എന്തായിരുന്നു സാക്ഷിച്ചത്?
He was testifying, listen fellas, I believe what I preach.
സഹോദരങ്ങളെ, ഞാൻ പ്രസംഗിക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നു.
Otherwise, I wouldn't sell this property and buy wood and build an ark.
അല്ലെങ്കിൽ ഞാൻ എന്റെ വസ്തുവകൾ വിറ്റിട്ട് തടി മേടിച്ച് ഒരു പെട്ടകം പണിയേണ്ട ആവശ്യമില്ല.
Nobody else is doing it.
വേറെ ആരും ഇത് ചെയ്യുന്നില്ല.
Why am I doing it?
എന്തുകൊണ്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത്?
Because I believe with all my heart.
ഞാൻ എന്റെ മുഴുവൃദയത്തോടും വിശ്വസിക്കുന്നു.
That this is the only thing that will remain.
ഇത് മാത്രമാണ് നിലനിൽക്കുന്ന ഒരു കാര്യം.
How many of you can honestly say that you believe the church is the only thing that will remain?
നിങ്ങളിൽ എത്ര പേർ ഹൃദയപൂർവ്വം സത്യസന്ധതയോട് പറയുവാനായിട്ട് സാധിക്കും കർത്താവിന്റെ രണ്ടാമത്തെ മടങ്ങി വരവിൽ തന്റെ മണവാട്ടിയായിട്ടുള്ള കാന്ത മാത്രം നിലനിൽക്കുമെന്ന്?
Does that mean we shouldn't do any work?
അതുകൊണ്ട് നമ്മൾ ജോലിയൊന്നും ചെയ്തെന്നാണോ?
You have to do work.
ഒരിക്കലുമല്ല. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ
Paul did some work with his own hands.
സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ച കൂടാരപ്പണി ചെയ്ത പൗലോസിനെ നമുക്കറിയാം.
And he said, if a man doesn't work, he shouldn't eat.
അതുപോലെ തന്നെ അവൻ പറയുന്നുണ്ട്, വേല ചെയ്യാത്തവൻ ഭക്ഷണം കഴിക്കുകയും വരും.
You know how you should look at your work if you're a true disciple of Jesus.
യഥാർത്ഥത്തിലുള്ള യേശുക്രിസ്തുവിന്റെ ഒരു ശിഷ്യനെന്നുള്ള നിങ്ങൾ എങ്ങനെയാണ് ഇരിക്കണമെന്ന് അറിയുമോ?
All your work,
നിങ്ങളുടെ എല്ലാ ജോലികളും,
all your earthly jobs,
നിങ്ങളുടെ ഭൗമികമായിട്ടുള്ള ജോലികളെല്ലാം.
Have you seen these big skyscrapers they built?
ഈ ലോകത്തിലെ ഉന്നതമായിട്ടുള്ള ഈ വലിയ ടവേഴ്സ് ഒക്കെ പണി നമ്മൾ കണ്ടിട്ടുണ്ട്.
ഹാവ് ദി സ്റ്റീൽ സ്കാഫോൾഡിംഗ് പുട്ട് അറൌണ്ട് ഇറ്റ്. വിതൗട്ട് ദാറ്റ് സ്കാഫോൾഡിംഗ് യു കാനോട്ട് ബിൽഡ് ദാറ്റ് ബിൽഡിംഗ്.
ആ കെട്ടിടത്തിന് ചുറ്റുപാടുമായിട്ട് നമ്മുടെ കാൽ മുട്ടുകെട്ടുകൾ എന്ന് പറയുന്നു സ്കാഫോൾഡിംഗ് ഇട്ടിട്ടാണ് അത് പണിയുന്നത്.
യുവർ ജോബ് ഈസ് ഓൺലി എ സ്കാഫോൾഡിംഗ്.
നിങ്ങളുടെ ജോലി വെറും സ്കാഫോൾഡിംഗ്, ഒരു മുട്ടുകാല് പോലെയുള്ളൂ. നിങ്ങൾക്കത് വേണോ? തീർച്ചയായിട്ടും വേണം. ഈ മുട്ടും കാലും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കെട്ടിടത്തിന്റെ പണി നടക്കില്ല.
ബിൽഡിംഗ് ഇസ് ഓവർ, യു ജസ്റ്റ് പുൾ ഡൗൺ ദി സ്കാഫോൾഡിംഗ്, ഇറ്റ്സ് പർപ്പസ് ഇസ് ഓവർ.
എന്നാൽ ആ കെട്ടിടം പണിക്ക് ശേഷം ആരും ഈ മുട്ടുകെട്ട് കാലുകൾ അവിടെ വെച്ചുകൊണ്ടിരിക്കുകയില്ല.
ഹൗ മെനി ഓഫ് യു കെൻ റിയലി സേ ദാറ്റ് യു തിങ്ക് ഓഫ് യുവർ എർത്ത്ലി ജോബ് ആൻഡ് എവരിതിങ് ഓൺലി എ സ്കാഫോൾഡിംഗ്?
നിങ്ങളുടെ ഈ ഭൗമികമായിട്ടുള്ള ജോലി ഒരു സ്കാഫോൾഡിംഗിന്റെ വിലയിൽ മാത്രം കാണുന്ന എത്ര പേരുണ്ട്?
ദി റിയൽ ജോബ് ഇസ് ടു ബിൽഡ് ദി ചർച്ച്.
യഥാർത്ഥ ജോലി എന്തെന്നാൽ ദൈവത്തിന്റെ സഭ പണിയുക എന്നുള്ളതാണ്.
Paul was a tent maker.
പൗലോസ് ഒരു കൂടാരപ്പണിക്കാരനായിരുന്നു.
He tells the Ephesians, I was with you for 3 years, I never took any money from you.
എഫേസിലോട് പറയുന്നുണ്ട് നിങ്ങളോട് മൂന്ന് വർഷക്കാലം ഞാൻ രാപ്പകൽ വാർപ്പ് ഒരു പൈസ പോലും
നിങ്ങളെ
കൊരിന്ത്യരോട് പറയുന്നുണ്ട് ഞാൻ ഒന്നര വർഷക്കാലം നിങ്ങളോട് താമസിച്ചപ്പോൾ ഒരു പൈസ പോലും എടുത്തില്ല.
Told the Thessalonians when I was with you I even paid for the food that people cooked for me.
തെസ്സലോനിക്കയിലുള്ളവരോട് പറയുന്നുണ്ട് ഞാൻ നിങ്ങളോട് ആയിരുന്നപ്പോൾ എനിക്കും എന്റെ കൂടെയുള്ളവരോടും കൂടി ഞാൻ ജീവസന്ധാരണത്തിൽ ജോലി ചെയ്തിട്ടുണ്ടല്ലോ.
No. The food that people cook for me, I paid for it.
എനിക്ക് ആഹാരം തന്നവർക്ക് ഞാൻ പണം വരെ തന്നു എന്ന് അദ്ദേഹം പറയും.
He took some money sometimes from the Philippian church. It was the only church he took from.
ഫിലിപ്പിയ സഭയിൽ നിന്നും അവൻ ചിലപ്പോൾ ഒരു പ്രാവശ്യം
sometimes.
ചില സമയങ്ങളിൽ പണം വാങ്ങിയതായിട്ട് നമ്മൾ വായിക്കുന്നു.
Paul didn't live by a rule that I will not take any money from anybody.
ഒരിക്കലും ഒരു നിയമത്തിന്റെ വ്യവസ്ഥയിൽ ആയിരുന്നില്ല ആരിൽ നിന്നും പണം വാങ്ങിക്കില്ല എന്നുള്ള വിവേകത്തിലല്ല അവൻ. അവൻ നിയമത്തിന് അതീതനായിരുന്നു.
Jesus received money from certain rich women, it says in Luke 8.
ലൂക്കോസിന്റെ സുവിശേഷം എട്ടാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു യേശുക്രിസ്തുവും ഭരിയിൽ നിന്നും പണം
വാങ്ങി.
എന്നാൽ പൗലോസിനെ ആ വിവേചനമുണ്ടായി.
Has a good spirit and who doesn't?
ആർക്കാണ് യഥാർത്ഥത്തിലുള്ള
നല്ല
ആത്മാവുള്ളതെന്നും മോശം
ആത്മാവുള്ളതെന്നും
അവൻ തന്റെ കൈകൊണ്ട് അധ്വാനിച്ച് കൂടാരം പണിക്കാരനായി.
If you were to ask him,
എന്നാൽ നിങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കും,
What are you?
പൗലോസെ നിങ്ങൾ ആരാണ്?
What are you doing?
എന്താണ് നിങ്ങൾ
ചെയ്യുന്നത്? What's your work?
നിങ്ങളുടെ ജോലി എന്താണ്?
He will never say tent maker.
അവൻ ഒരിക്കലും പറയില്ല ഞാനൊരു കൂടാരപ്പണിക്കാരനാണെന്ന്.
If somebody asks you what's your work, you may say I'm a teacher or a nurse or something like that, but not Paul.
ആരെങ്കിലും നിങ്ങളോട് ചോദിക്കുകയാണ് നിങ്ങൾ അത് ചോദിച്ചാൽ നിങ്ങളുടെ ഉത്തരം ഞാൻ ഒരു അധ്യാപകനെന്നോ നേഴ്സ് എന്നോ എന്തൊക്കെ ആയിരിക്കും.
He's I'm a pastor.
അവൻ പറയും ഞാനൊരു അപ്പോസ്തലനാണ്.
Apostle, I thought you were a tent maker.
ഓ അപ്പോസ്തലനാണ് ഞാൻ വിചാരിച്ചത് ഒരു കൂടാരപ്പണിക്കാരനാണ്. അതോ അതിന്റെ ഒരു ജീവസന്ധാരണത്തിന് വേണ്ടിയുള്ള.
You go to some of these people who are building skyscrapers and ask them what are they building.
അവിടെ വലിയ കെട്ടിടം വലിയ ടവേഴ്സ് പണിയുന്ന അടുത്ത് നിങ്ങൾ ചെന്ന് ചോദിക്കുക എന്താണ് ഇവിടെ പണിയുന്നത്.
They won't say we are building a scaffolding here.
ഒരിക്കലും അവർ പറയത്തില്ല ഞങ്ങൾ ഇവിടെ മുട്ടുകാലികൾ പണിയുന്നവരാണെന്ന് പറയുകയില്ല. ഒരിക്കലും
they tell you the hotel or whatever they are building.
അവർ പറയുന്ന വലിയ ഹോട്ടലോ അതുപോലെയുള്ള
എന്താണ്.
പോലീസ് പറഞ്ഞു ഞാൻ അപ്പോസ്തലനാണ്.
Tent making, I'm just doing it to earn my living so it don't become a burden to other people.
മറ്റുള്ളവർക്ക് ഒരു ഭാരമായി തീരാനായിട്ട് എന്റെ ജീവസന്ധാരണത്തിന് വേണ്ടി ഞാൻ ഈ കൂടാരപ്പണി ചെയ്യുന്നു.
You know, it is only that type of person who can build the body of Christ.
അത്തരത്തിലുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ദൈവത്തിന്റെ സഭ
പണിയുവാനായിട്ട് സാധിക്കൂ. When you look at your job as only a means of earning a living, taking care of your family so it's not a burden to anybody.
മറ്റുള്ളവർക്ക് ഒരു ഭാരമായി തീരാനായിട്ട് നിന്റെയും നിന്റെ കുടുംബത്തിന്റെയും ജീവസന്ധാരണത്തിന് വേണ്ടി ജോലി ചെയ്യുന്നു അത് മാത്രം.
Primary thing in your life is that you want to build the body of Christ.
നിങ്ങളുടെ ജീവിതത്തിലെ പ്രാഥമികമായിട്ടുള്ള ലക്ഷ്യം എന്തെന്നാൽ ദൈവസഭ പണിയുക.
Noah is a great example there.
നോഹ അവിടെ നല്ല മാതൃകയായിട്ട്.
Every morning he went out, he had to work harder now because he had to take care of his family and also build the ark.
എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് കഠിനാധ്വാനം ചെയ്തു അതോടുകൂടി തന്നെ അവൻ പെട്ടകവും പണിയുന്നു.
Little by little he sold bits of his property so that he could build the ark.
കുറേശ്ശെ കുറേശ്ശെ തന്റെ ആ വസ്തുവകൾ വിറ്റിട്ട് അവൻ ആ പെട്ടകത്തിന്റെ പണി പൂർത്തീകരിച്ചുകൊണ്ടേയിരുന്നു.
And so it says Noah condemned the world by that action.
ആ ഒരു പ്രവൃത്തിയാൽ അവൻ ലോകത്തെ വിധിച്ചു എന്നാണ് നമ്മൾ വായിക്കുന്നത്.
The way I apply it to my life is,
എന്റെ ജീവിതത്തിൽ അത് ഇങ്ങനെയാണ്.
In our life, when our whole focus is on building the church, we're condemning the world.
നമ്മുടെ ജീവിതത്തിന്റെ പരമ പ്രധാനമായ ലക്ഷ്യം ദൈവത്തിന്റെ സഭയുടെ പണിയാകുമ്പോൾ നമ്മൾ ലോകത്തെ വിധിക്കുകയാണ്.
I remember when I was in the Navy.
ഞാൻ നാവികസേനയിൽ ജോലി ചെയ്തപ്പോൾ
I was really working hard to go to the top.
ഞാൻ ആ ജോലിയിൽ ഏറ്റവും ഉന്നതത്തിലേക്ക് പോകാനായിട്ട് അധികമായിട്ട് പ്രയത്നിച്ചുകൊണ്ടിരുന്നു.
And then I was born again.
അപ്പോഴാണ് ഞാൻ വീണ്ടും ജന്മം പ്രാപിക്കുന്നത്.
My whole focus shifted.
എന്റെ ആ ലക്ഷ്യങ്ങളെല്ലാം മാറി.
Now I always thought of how can I do something for God?
എനിക്ക് ദൈവത്തിനായിട്ട് എന്ത് ചെയ്യാൻ സാധിക്കും അതാണ് ഞാൻ ഇപ്പോൾ ചിന്തിക്കുന്നത്.
So I would still do my minimum necessary for my work.
എന്റെ ജോലിക്ക് വേണ്ടിയുള്ള ചെറിയ കാര്യങ്ങൾ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യും.
Mind was not on that all the time.
എന്നാൽ എന്റെ മനസ്സ് അവിടെ ആയിരുന്നില്ല.
It was on the things of God.
അത് ദൈവത്തിന്റെ പ്രവൃത്തിയിലായിരുന്നു.
I want to ask you.
ഞാൻ നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു.
You're a believer.
നിങ്ങളൊരു വിശ്വാസിയാണ്.
And we're not in like in Old Testament days where only certain people are God's servants.
കർത്താവിന്റെ ശുശ്രൂഷകരായിട്ട് ചില വ്യക്തികളെ ലേവ്യരെ പോലെയുള്ള പഴയ നിയമത്തിലല്ല നമ്മൾ.
Today every member of the body of Christ is a servant of God.
ദൈവത്തിന്റെ സഭയിലായിരിക്കുന്ന ഓരോ വ്യക്തിയും ദൈവത്തിന്റെ കർത്തൃദാസന്മാരാണ് ദാസിമാരാണ്.
How does your mind work?
നിങ്ങളുടെ മനസ്സ് എവിധത്തിലാണ് പ്രവർത്തിക്കുന്നത്?
Does your mind think of how can I build the church?
നിങ്ങളുടെ മനസ്സ് ചിന്തിക്കുന്നതിന് എപ്രകാരം ദൈവസഭ
പണിയാമെന്നുള്ളതാണ്.
അതാണോ നിങ്ങളുടെ
ജീവിതത്തിന്റെ
ബാക്കി കാര്യങ്ങളൊക്കെയും ഭൗതികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ രണ്ടാമതാണ്.
ഐ കൻ തിങ്ക് ഓഫ് നോവ, ദ
even when he was lying down in bed, he must have been thinking, how to fix that beam in that ark.
Noah thanda kadake kadakumbolum aa pettagathil aa beam evide pidipikan kadiyunnane
konchu something about how to solve this problem in this ark.
അതുപോലെ തന്നെ ഈ പെട്ടകത്തിന്റെ ഈ ഈ പ്രശ്നം എങ്ങനെ ദൂരീകരിക്കാം
എന്നുള്ളതായിരിക്കും,
അതായിരുന്നു പ്രാഥമികമായിട്ടുള്ളത്.
And if his fields did not, he couldn't spend so much time in the field, he says, okay, just enough to survive, that's enough.
അവന്റെ ആ വയൽ പ്രദേശങ്ങളിൽ അവർ വേല ചെയ്യാതെ ഇരിക്കുമ്പോൾ അവർ ചിന്തിക്കും അത് കുഴപ്പമില്ല, എന്റെ ചിലവിന് മാത്രം മതിയല്ലോ.
He didn't live like that for 480 years.
എന്നാൽ 480 വർഷക്കാലം അത്തരത്തിലല്ല അദ്ദേഹം ജീവിച്ചത്.
480 years, he never built the ark.
480 വർഷക്കാലം അവൻ തന്റെ
വട്ടകം പണിതില്ല. Mind was concentrated on his vineyard and his farm, and maybe he was buying more and more property so that he could really be a rich man.
മുന്തിരിത്തോട്ടങ്ങളും ധാരാളം വസ്തുവകൾ സമ്പാദിക്കുന്നതിലായിരുന്നു അവന്റെ മുഴുവൻ ശ്രദ്ധയും.
The day he believed that all of this will be destroyed.
എന്നാൽ ഒരു ദിവസം അവൻ വിശ്വസിച്ചു ഇതെല്ലാം നശിക്കപ്പെടുവാനായിട്ട്.
The ark will remain.
ഈ പെട്ടകം മാത്രം നിലനിൽക്കും.
We know he believed it because from then on he lived for the ark.
കാരണം നമുക്കറിയാം അവൻ വിശ്വസിച്ചു എന്നാൽ അന്ന് മുതൽ അവൻ അതിനായിട്ട് മുഴുവസമയവും അവന്റെ ശ്രദ്ധയും
ചെലവഴിച്ചു.
നോഹയോട് ദൈവം പറഞ്ഞതുപോലെ
ഈ
ലോകം നശിക്കുവാനായിട്ട്
ഈ
പെട്ടകം മാത്രം നിലനിൽക്കും.
See what God has told us.
ദൈവം നമ്മളോട് എന്താണ് പറഞ്ഞറിയുമോ?
In 1 John,
ഒന്ന് യോഹന്നാൻ
in chapter 2,
രണ്ടാം അധ്യായം
1 John chapter 2,
ഒന്ന് യോഹന്നാൻ രണ്ടാം അധ്യായം
and verse 17.
പതിനേഴാമത്തെ വാക്യം.
See, this is exactly the same thing like the Lord told Noah.
നോഹയോടെ ദൈവം പറഞ്ഞ അതേപോലെ തന്നെയാണ് ഇവിടെയും പറയുന്നത്.
Have you read it?
നിങ്ങൾ അത് വായിച്ചിട്ടോ?
You have read it many times.
നിങ്ങൾ പലപ്പോഴും വായിച്ചിട്ടുള്ളതാണ്.
Now, read it today just like Noah heard the message when at the age of 480.
480 വയസ്സുള്ളപ്പോൾ നോഹ ദൈവത്തിൽ നിന്നും കേട്ട അതേ സന്ദേശം കേട്ടതുപോലെ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കുന്നു. ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞുപോകുന്നു. ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കുന്നു. ഞാനത് ഹൃദയപൂർവ്വം
വിശ്വസിക്കുന്നു.
ഞാൻ ലോകത്തിൽ ജീവിക്കുന്നവനെങ്കിലും ലോകത്തിനായിട്ട് ജീവിക്കുന്നവനല്ല.
See, Jesus did not teach us to be sannyasis or to go and become a monk in a monastery.
ഒരു മഠത്തിൽ പോയി ഒരു സന്യാസിയായിട്ടോ അല്ലെങ്കിൽ ഒരു ഉത്തക ശൃംഗത്തിൽ പോയി തപസ് ചെയ്യുന്നവൻ ഒരു മുനിവൻ ശ്രേഷ്ഠനായിരിക്കാനോ ദൈവം യേശുക്രിസ്തുവോട്
പറഞ്ഞില്ല.
യേശുക്രിസ്തു അങ്ങനത്തെ മനുഷ്യനായിരുന്നില്ല.
കാർപെന്റർ,
അവനൊരു ആശാരിയായിരുന്നു.
Earning his living, supporting his younger brothers and sisters.
തന്റെ ഇളയ സഹോദരി സഹോദരന്മാരെ ചെലവിന് കൊടുക്കുന്ന ഒരു മൂത്ത സഹോദരനായിരുന്നു യേശുക്രിസ്തു.
His whole aim was not to become the richest carpenter in Nazareth.
നസറേത്തിലെ ഏറ്റവും ധനികനായ ആശാരിയായി ആകുക എന്നുള്ളതായിരുന്നില്ല അവന്റെ
ലക്ഷ്യം. How can I make more profit as a carpenter?
ഒരു ആശാരി എന്ന തച്ചൻ എന്നുള്ളതിൽ എനിക്ക് എത്രമാത്രം ലാഭം ഉണ്ടാക്കാം എന്നുള്ളതായിരുന്നില്ല അവന്റെ ലക്ഷ്യം.
His aim was to do the will of his father.
അവന്റെ പിതാവിന്റെ ഹിതം ചെയ്യുക എന്നുള്ളതായിരുന്നു അവന്റെ ലക്ഷ്യം.
Because he had to have time for prayer.
അവന്റെ പ്രാർത്ഥനയ്ക്കായിട്ട് സമയം കണ്ടെത്തി.
And because of that, some of his carpentry work gets a little delayed.
ചിലപ്പോൾ അവന്റെ ആ ശാലയിലെ പണികൾ ചിലപ്പോൾ താമസിക്കുകയായിരിക്കാം.
Have you ever found some, if you're doing business, that your work gets a little delayed because you're taking time for prayer?
പ്രാർത്ഥനയ്ക്കായിട്ട് സമയമെടുക്കുന്നത് കൊണ്ട് നിങ്ങളുടെ ജോലി അല്ലെങ്കിൽ നിങ്ങൾ ബിസിനസ് ചെയ്യുന്നതിനാണെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിന് താമസം വരുന്നെങ്കിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ?
യു പ്ലാൻ ടു ഡു don't get done as soon as you want to do it because you got to go for some meetings or you got to help somebody.
ചില സഹായിപ്പനായിട്ട് ചില മീറ്റിംഗിൽ യോഗത്തിന് പോകാനായിട്ട് ഇരുന്നതുകൊണ്ട് നിങ്ങൾ പ്ലാൻ ചെയ്ത പദ്ധതികൾ ചിലപ്പോൾ നടക്കാതായിരുന്നു.
Or perhaps you've run at a loss sometimes because you just went for the Lord's work.
അതുപോലെ തന്നെ നിങ്ങൾ ദൈവത്തിന്റെ വേലയ്ക്കായിട്ട് പോയപ്പോൾ നിങ്ങളുടെ ജീവിതത്തിന്റെ നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾക്ക് നഷ്ടം സമ്പാദിച്ചിട്ടുണ്ടോ സംഭവിച്ചിട്ടുണ്ടോ?
For the last 30 years, more than 30 years,
കഴിഞ്ഞ 30 വർഷത്തിന് മേലെയായിട്ട്
I have done a little business to support myself and my family.
എന്റെ കുടുംബത്തിന്റെ ജീവസന്ധാരണത്തിനായിട്ട് ചെറിയ ഒരു ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്.
I felt that that's the way Paul did it and that's what's needed in India today.
എന്തെന്നാൽ പൗലോസ് അത്തരത്തിലാണ് തന്റെ ജീവിതം കഴിച്ചത്. ഇന്ത്യയിലെ ഇന്നത്തെ ജീവിത സാഹചര്യത്തിൽ അത് ആവശ്യമാണെന്ന് ഞാൻ വിശ്വസിച്ചു.
So once I had to go somewhere in India for some special meetings.
ഒരിക്കൽ ഇന്ത്യയിലെ ബാംഗ്ലൂരിൽ നിന്നും വേറൊരു സ്ഥലത്തേക്ക് എനിക്ക് ഒരു സ്പെഷ്യൽ മീറ്റിംഗിന് വേണ്ടി പോകേണ്ടതായിട്ട് വന്നു.
And because I went away for those meetings,
ആ യോഗത്തിനായിട്ട് ഞാൻ കടന്നു പോയതുകൊണ്ട്
I lost 80,000 rupees.
എനിക്ക് 80,000 ഇന്ത്യൻ രൂപയാണ് നഷ്ടമുണ്ട്.
Could have earned if I had been here and done whatever business I was doing.
ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ആ ബിസിനസ് ഞാൻ അവിടെ നിന്ന് മീറ്റിങ്ങിന് പോകാതെ ചെയ്തിരുന്നെങ്കിൽ എനിക്ക് 80,000 രൂപ ലാഭം ഉണ്ടാക്കാമായിരുന്നു.
But we had good meetings.
എന്നാൽ ഞങ്ങൾക്ക് അവിടെ വളരെ നല്ല അനുഗ്രഹിക്കപ്പെട്ട യോഗമായിരുന്നു.
When I came back, I discovered I had lost something because I wasn't here.
ഞാൻ ഇവിടെ ഇല്ലാഞ്ഞതിനാൽ എനിക്ക് 80,000 രൂപ നഷ്ടപ്പെട്ടു എന്ന് ഞാൻ മനസ്സിലാക്കി.
The Lord asked me, will you go again for meetings like this?
ദൈവനോട് ചോദിച്ചു, ഇത്തരത്തിലുള്ള മീറ്റിംഗിൽ ഇനി വന്നാൽ നീ ഇനിയും പോകുമോ?
Sure, I said, any day.
ഞാൻ പറഞ്ഞു, കർത്താവേ, തീർച്ചയായിട്ടും ഞാൻ പോയിരിക്കും.
I'm not starving. I've never starved. God has always provided enough for my needs.
ഞാനെ പട്ടിണി കിടന്നിട്ടില്ല, ആവശ്യം വന്നിട്ടില്ല. ആവശ്യമുള്ളപ്പോൾ എന്റെ ആവശ്യങ്ങൾക്ക് ദൈവം തന്നിട്ടുണ്ട്.
But I learned there that God tests us to see where our mind is.
ഞാൻ അവിടെ ഒരു കാര്യം കണ്ടു, എന്റെ മനസ്സ് എവിടെയാണെന്ന് ദൈവം എന്നെ പരിശോധിക്കുകയായിരുന്നു.
I always say, Lord, your work is first.
ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, കർത്താവേ, നിന്റെ വേലയാണ് പ്രാഥമികം.
My business is second.
എന്റെ ബിസിനസ് രണ്ടാമതാണ്.
And Jesus said, I must be about my father's
business. യേശു ക്രിസ്തു പറഞ്ഞ പോലെ ഞാൻ എന്റെ പിതാവിന്റെ
വേലയിലായിരിക്കേണ്ടവനാണ്.
അവനൊരു ആശാരിയായിട്ട് ജോലി ചെയ്യുമ്പോഴും അവന്റെ മനോഭാവം അത് തന്നെയായിരുന്നു.
He would help poor widows and not charge them much and give them something free and things like that.
വിധവമാർക്ക് ആവശ്യമുള്ളപ്പോൾ അവർക്ക് വേണ്ട സാധനങ്ങൾ അവൻ ചിലപ്പോൾ സൗജന്യമായിട്ട് നൽകിയിട്ടുണ്ടാകാം.
You do things like that, you're not going to be a rich carpenter.
അങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്യുന്നവനാണെങ്കിൽ നിങ്ങളൊരു ധനികനായ അച്ഛനായി തീരുകയില്ല എന്ന് ഞാൻ
പറയും.
നല്ല മനുഷ്യനായിരിക്കും, എന്നാൽ നീ അധികം ധനികനായി
തീരും,
കാരണം നീ ദരിദ്രരെ സഹായിച്ചു.
സോ ആഫ്റ്റർ അബൌട്ട് 2 years,
രണ്ടു വർഷങ്ങൾക്ക് ശേഷം,
there were 2 brothers who came to me.
രണ്ട് സഹോദരന്മാർ എന്റെ ഭവനത്തിലേക്ക് കടന്നു വന്നു.
And said, Brother Zach, do you remember 2 years ago you came for a conference?
സഹോദരൻ സാക്കി, നിങ്ങൾ താങ്കൾ ഓർക്കുന്നുണ്ടോ രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഇന്ന സ്ഥലത്ത് കോൺഫറൻസിനായിട്ട് വന്ന
കാര്യം?
ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും ഞാൻ ഓർക്കുന്നുണ്ട്. എന്താണ് കാരണമെന്ന് ഞാൻ അവരോട് പറഞ്ഞില്ല, എങ്കിലും ഞാൻ അത് പറഞ്ഞു.
He said, you know, we got saved in that conference.
അവരോട് പറഞ്ഞു, ഞങ്ങൾ രണ്ടുപേരും ആ യോഗത്തിൽ വെച്ച് രക്ഷിക്കപ്പെട്ടവരാണ്. അതെന്റെ ഹൃദയത്തിന് അധികം അധികം സന്തോഷം നൽകിയുണ്ടായി.
One soul for 40,000 rupees.
ഒരാത്മാവിന്റെ വില 40,000 ഇന്ത്യൻ രൂപ.
This is tremendous.
നമ്മുടെ കർത്താവ് ഇതെത്ര മനോഹരമായിരിക്കുന്നു.
And I said, Lord, why didn't you tell me this earlier? Why do you keep me waiting for 2 years to discover this?
കർത്താവേ, ഈ കാര്യം മനസ്സിലാക്കാൻ രണ്ടു വർഷക്കാലം നീ എന്തിനു താമസിപ്പിച്ചു?
I felt the Lord saying,
ദൈവം എന്നോട് ഇപ്രകാരം പറഞ്ഞു,
I wanted to know whether you'd serve me even if nobody was here.
ഞാൻ നിന്റെ ഹൃദയം എനിക്ക് അറിയണമായിരുന്നു, ഇങ്ങനെ ആരും രക്ഷിക്കപ്പെട്ടില്ലെങ്കിലും നീ എന്നെ സേവിക്കുമോ എന്നറിയാൻ വേണ്ടിയായിരുന്നു.
And so he tested me for 2 years.
രണ്ട് വർഷക്കാലം അവൻ എന്നെ പരിശോധിച്ചു.
Then only he showed me.
അതിനുശേഷമാണ് അവൻ എന്നെ ഈ സത്യം വെളിപ്പെടുത്തി.
Do you think I'll have any regret in eternity that I went that time for that conference?
ആ യോഗത്തിന് ഞാൻ കടന്നുപോയതിൽ എനിക്ക് എന്തെങ്കിലും ദുഃഖമുണ്ടാകുമെന്ന്, നിത്യതയിൽ എനിക്ക് ദുഃഖമുണ്ടാകും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ?
The world and all that it contains will pass away.
ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകും.
If you do the will of God, you spend your life for doing God's will.
ദൈവേഷ്ടം ചെയ്യുന്നവനോ ദൈവത്തിന്റെ വേല ചെയ്ത് ഈ ലോകത്തിൽ നിങ്ങൾ കഴിക്കുന്നവരാണെങ്കിൽ എന്നേക്കും നിലനിൽക്കുന്ന ഒരു കാര്യം അത് മാത്രമാണ്. യേശുക്രിസ്തു പണിയുന്ന സഭ എന്നേക്കും നിലനിൽക്കും.
I don't want to build just a gathering of people who just come to listen to good preaching.
നല്ല പ്രസംഗം കേൾക്കാൻ വരുന്ന ഒരു കൂട്ടരെ കൂട്ടിയ ഒരു സഭയെ ഞാൻ ആഗ്രഹിക്കുന്നില്ല.
Many times I have said to the Lord like this.
പലപ്പോഴും ഞാൻ ദൈവത്തോട് ഇത്തരണത്തിൽ പറഞ്ഞിട്ടുണ്ട്.
Lord, in my entire life, if you will help me to just make 11 disciples like the ones you made.
നീ സൃഷ്ടിച്ചത് പോലെ 11 ശിഷ്യന്മാരെ എന്റെ ജീവിതത്തിലെ മുഴുവൻ സമയം കൊണ്ട് എനിക്ക് ഉണ്ടാക്കുവാൻ സാധിക്കുന്നുണ്ട്.
That quality of disciples who could turn the world upside down.
ലോകത്തെ കീഴ്മേൽ മടുപ്പാനായിട്ട് സാധിച്ച ആ അപ്പോസ്തോൽമാർ.
I tell you, Lord, I will not ask for anything else.
അതിന് പകരമായിട്ട് ഞാൻ ഒന്നും ചോദിക്കുന്നില്ല. അത് മാത്രമാണ് എനിക്ക് ആവശ്യം.
I want to make disciples.
ശിഷ്യന്മാരെ ഉണ്ടാക്കാൻ, ക്രിസ്ത്യൻ ശിഷ്യന്മാരെ
ഉണ്ടാക്കാൻ,
അതിനുവേണ്ടിയാണ്, അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്.
And you know, this is not just for preachers and full-time workers.
അത് പ്രസംഗികൾക്കോ മുഴുവൻ സമയ സുവിശേഷ പ്രവർത്തകർക്കോ ഉള്ള ഒരു കാര്യമല്ല.
I knew a brother many years ago who had 12 children.
12 കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്ന ഒരു സഹോദരനെ വർഷങ്ങൾക്ക് മുമ്പ് എനിക്കറിയാം.
So I asked him when I met him at some meeting.
ഒരു യോഗത്തിൽ വെച്ച് അദ്ദേഹത്തെ കണ്ടപ്പോൾ ഞാൻ ഇങ്ങനെ ചോദിച്ചു,
What is your wife doing?
ഞാൻ ചോദിച്ചു, സഹോദര നിന്റെ ഭാര്യ എന്താണ് ചെയ്യുന്നത്?
He said, she's got 12 disciples, just like Jesus, and she's training them up.
അവൾ പറഞ്ഞു, യേശുവിനുണ്ടായിരുന്ന പോലെ 12 ശിഷ്യന്മാരെ അവർക്കുണ്ട്, അവരെ അഭ്യസിപ്പിക്കുകയാണ് അവളുടെ ജോലി.
What a vision that mother had.
ആ സഹോദരിയുടെ ആ വെളിപ്പാട് എത്ര വലിയ ദർശനമാണ് ദൈവം അവൾക്ക് നൽകിയത്.
She brought forth 12 children in the world, and they were like her disciples, just like Jesus had 12 disciples.
അവൾ ഭൂമിയിൽ പ്രസവിച്ച 12 കുഞ്ഞുങ്ങൾ യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരെ പോലെ ആയിത്തീരാൻ അവൾ ആഗ്രഹിക്കുന്നു.
I never forgot that.
ഞാൻ ഒരിക്കലും അത് മറന്നു പോയിട്ടില്ല.
So this is not a ministry only for men.
അത് പുരുഷന്മാർക്കുള്ള ഒരു ശുശ്രൂഷ മാത്രമല്ല.
Women,
സഹോദരിമാർക്കും
mothers,
മാതാക്കൾക്ക്,
and all of us young people whom you meet a lot of young people.
നിങ്ങൾ ചെറുപ്പക്കാരായിട്ട് ധാരാളം ആൾക്കാരെ കാണും നിങ്ങളുടെ സ്കൂളുകളിലെ കോളേജുകളിൽ.
You know that you can be one who tries seeks to make disciples even at a young age.
വളരെ ചെറുപ്രായത്തിൽ തന്നെ ഒരു ശിഷ്യനെ വാർത്തെടുക്കുവാൻ നിനക്ക് സാധിക്കും എന്നുള്ളൊരു കാര്യം നിനക്ക് അറിയുമോ?
Every brother and sister in the church must have a burden to make disciples.
സഭയിലുള്ള ഓരോ സഹോദരന്റെയും സഹോദരിയുടെയും ഹൃദയത്തിന്റെ ഭാരം ശിഷ്യന്മാരെ ഉണ്ടാക്കുക എന്നുള്ളതായിരിക്കട്ടെ.
Because you meet some people I'll never meet.
കാരണം നീ കാണുന്ന വ്യക്തികളെ എനിക്ക് കാണാൻ സാധ്യമല്ല.
And you will meet some people whom nobody in this room meets.
ഈ റൂമിലിരിക്കുന്നവർ ആരും കാണാൻ സാധിക്കാത്ത ചിലരെ നിങ്ങൾക്ക് കാണാൻ
സാധിക്കും.
ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ.
We had a conference once in India.
ഇന്ത്യയിലെ ഒരു കോൺഫറൻസ് നടന്നൊരു കാര്യം
different brothers to share, and finally in the last day
avasanthe divasam ore sahodarmarodum share cheyanaayittu engal aavashyappettu.
And one brother spoke like this.
Oru sahodaran ipragaram paranju,
is God spoken to me from John 3:16.
യോഹന്നാന്റെ സുവിശേഷം 3:16 ദൈവം എന്നോട് ഇങ്ങനെ സംസാരിച്ചു.
You know that verse?
നിങ്ങൾക്കറിയാമോ?
God so loved the world that he gave his only begotten son, whoever believes in him should not perish but have everlasting life.
ആ തന്നിൽ വിശ്വസിക്കുന്നവർ ആരും നശിച്ചു പോകാതിരിപ്പാൻ ദൈവം അവനെ നല്ല പുത്രനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു എന്നുള്ള എല്ലാവർക്കും അറിയാവുന്ന വാക്ക്.
And he said,
അവൻ പ്രകാരം പറഞ്ഞു,
there is a small world of a few people whom only I know.
അവൻ ഇപ്രകാരമാണ് പറഞ്ഞത്, ഈ ലോകത്തിൽ എനിക്കറിയാവുന്ന വളരെ എനിക്കറിയാവുന്ന ആൾക്കാർ നിറഞ്ഞിരിക്കുന്ന ഒരു ചെറിയ ലോകം മാത്രമേ എനിക്കറിയൂന്ന്.
And you have a small world of people whom nobody else in this church knows.
അതുപോലെ നിങ്ങൾക്ക് മാത്രം അറിയാവുന്ന ഒരു ചെറിയ ലോകം നിങ്ങൾക്കുണ്ട്, ഇവിടെ ഇരിക്കുന്ന ആർക്കും അറിയത്തുമില്ല.
I have a small world, he said, of people whom nobody in this church knows.
ഈ സഭയിൽ ഇരിക്കുന്ന ഇവിടെ ഇരിക്കുന്ന ആർക്കും അറിയാമരാത്ത ഒരു ചെറിയ ലോകം എനിക്ക് സ്വന്തമായിട്ടുണ്ട്.
God so loved that world.
ദൈവം ആ ലോകത്തെ സ്നേഹിച്ചു.
That he sent me, his son, into that midst of that world.
ആ ലോകത്തിലേക്ക്, എന്റെ സ്വന്തമായ ലോകത്തിലേക്ക് ദൈവത്തിന്റെ പുത്രനാകുന്ന എന്നെ ദൈവം അയച്ചിരിക്കുന്നു.
So that none of them may perish.
അവരാരും നശിച്ചു പോകാതിരിക്കാനായി.
But have eternal life.
അവർക്ക് നിത്യജീവൻ ഉണ്ടാകാനായി.
I never heard such a revelation on that verse in my whole life.
എൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ആ വചനത്തെ കുറിച്ച് ഇങ്ങനെ ഒരു വെളിപ്പാട് ഞാൻ കേട്ടിട്ടില്ല.
Amazing how the Holy Spirit ministers to us through the body of Christ.
കർത്താവിന്റെ ശരീരമായ സഭയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളോട് ശുശ്രൂഷിക്കുന്ന എത്ര മനോഹരമായിട്ടാണ്.
And I have never forgotten that.
ആ ഒരു വാക്ക് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറന്നിട്ടില്ല.
People I meet and the people I know well.
എനിക്ക് കണ്ടുമുട്ടുകയും ഞാൻ മനസ്സിലാക്കുകയും ചെയ്യുന്ന വ്യക്തികൾ,
that is my little world.
അതാണ് എന്റെ സ്വന്തമായ ലോകം.
God has sent me there.
ആ ലോകത്തിലേക്ക് ദൈവത്തിന്റെ പുത്രനായി എന്നെ അവൻ അയച്ചു.
He sent you.
അവൻ നിങ്ങളെ ഓരോരുത്തരെയും അയച്ചു.
You young girl, older sister,
സഹോദരിമാരെ, ചെറുപ്പക്കാരായ ഒരു പ്രായമായ സഹോദരിമാരെ,
you know nobody else knows.
ഇവിടെ ഇരിക്കുന്നവർക്ക് ആർക്കും അറിയാൻ മേലാത്ത ചില വ്യക്തികളെ നിങ്ങൾക്ക് മാത്രം അറിയാവുന്നതുകൊണ്ട്.
I'm not just talking about somebody you meet in a bus or a train or a plane.
ട്രെയിനിലോ ബസ്സിലോ കാണുന്ന ഒരാളെ കുറിച്ചല്ല ഞാൻ
പറയുന്നത്. I'm talking about those who know you well and whom you know well.
നിനക്കറിയാവും നിന്നെ അറിയുകയും ചെയ്യാവുന്ന ആൾക്കാരുടെ കാര്യമാണ്.
In a school or a college or an office or relatives or somebody.
ഒരു സ്കൂളിലോ കോളേജിലോ ഓഫീസിലോ നിങ്ങളുടെ ബന്ധുമിത്രാദികളുടെ
world.
അതാണ് നിങ്ങളുടെ ലോകം.
God has loved that world.
ദൈവം ആ ലോകത്തെ
സെന്റ് യു ദർ ടു മേക്ക് ഡിസൈപ്പിൾസ്.
ദൈവത്തിന്റെ പുത്രനായ നിന്നെ, പുത്രിയായ നിന്നെ ആ ലോകത്തെ രക്ഷിപ്പാനായിട്ട് ദൈവം അയക്കുന്നു.
യു കൻ ബിൽഡ് ദ ചർച്ച് ദർ ഇൻ ദാറ്റ് സ്മാൾ ലിറ്റിൽ വേൾഡ്.
ആ ചെറിയ ലോകത്തിൽ ദൈവത്തിന്റെ സഭ നിനക്ക് പണിയുക സാധ്യമാണ്.
ഇമാജിൻ ഇഫ് ഓൾ ഓഫ് us who are sitting here don't just come for conferences but start saying, Lord, I want to build a church.
കോൺഫറൻസിന് വരുന്നതിനുപരിയായിട്ട് കർത്താവേ, നിന്റെ സഭ പണിയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് നമ്മൾ പറയുന്നു ചിന്തിക്കുക.
Can you imagine what will happen?
എന്ത് സംഭവിക്കുന്നു എനിക്ക് ചിന്തിക്കാം.
I tell you, the devil will be scared of you.
നിങ്ങളെ കാണുമ്പോൾ സാത്താൻ ഭയചകിതനായിട്ട് ഓടിപ്പോകും.
Maybe right now the devil is quite happy with you because you don't do anything.
ഇന്ന് ദൈവത്തിന്റെ സാത്താൻ നിന്റെ ജീവിതത്തിൽ സന്തുഷ്ടനാണ്, കാരണം അവനെതിരായിട്ട് നീ ഒന്നും ചെയ്യുന്നില്ല.
That's it. It's going to change from today.
ഇന്നു മുതൽ അതിന് വ്യതിയാനം സംഭവിക്കാൻ
പോകുന്നു. Don't say I don't have any ability.
എനിക്ക് കഴിവില്ല എന്നൊന്നും പറയാതിരിക്കുക.
Are you available
nee nilakke to saugaryamullavanano taalpari hrudayathil taalpariyamundo
that's enough
adu maatram
you don't have to be able but you have to be available
നിങ്ങളെ കഴിവുള്ളവനായിരിക്കേണ്ട ആവശ്യമില്ല എന്നാൽ ദൈവത്തിനായിട്ട് നിങ്ങൾ
ഒഴിക്കപ്പെട്ടവനായിരിക്കും
നിങ്ങൾ അതിനായിട്ട് ഹൃദയത്തിൽ താല്പര്യമുണ്ടെങ്കിൽ ആ കഴിവിനെ ദൈവം പ്രദാനം ചെയ്യും നമുക്ക്
നീ
ഞങ്ങൾക്ക് സമീപമുള്ളപ്പോൾ നിങ്ങൾ നിന്റെ നാമം വിളിച്ച്
അപേക്ഷിക്കാൻ
നിന്നെ കണ്ടെത്താവുന്ന കാലത്ത് ഞങ്ങൾ നിന്നെ അന്വേഷിക്കുന്ന
പിതാവേ
ഞങ്ങൾ ഇവിടെ ആയിരിക്കുന്നവരുടെ ഓരോരുത്തരുടെ ജീവിതത്തിലെ ഒരു വ്യതിയാനം വരുത്തുന്ന ഒരു കോൺഫറൻസ്
ആക്കി
ഞങ്ങൾക്കൊരു പുതിയ ദർശനവും പുതിയ ലക്ഷ്യവും
ഉണ്ടായിരിക്കട്ടെ
യേശുക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും എല്ലാവർക്കും പണിയുവാനായിട്ട് സഹായിക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ